നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? വർഷം 1967, സ്ഥലം സുന്ദർബൻസിലെ ദുബ്ള എന്ന് പറഞ്ഞ പേരുള്ള ദ്വീപ്. ഈ ദ്വീപിൻ്റെ അരികിലൂടെ ഒരു ചെറിയ നാടൻ വഞ്ചിയിൽ കുറച്ച് പേര് സാവധാനം സഞ്ചരിക്കുകയാണ്. ഈ വഞ്ചിയിലിരിക്കുന്ന അനേകം പേരിൽ ഒരാൾ പ്രശസ്തനായിട്ടുള്ള ഒരു ശിക്കാരിയാണ്. പേര് തഹുവർ അലി ഖാൻ. ഇദ്ദേഹം ഇങ്ങനെ ഈ വഞ്ചിയിൽ ഇരുകരകളും കണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് മറ്റൊരു ഡീസൽ ബോട്ട് ഇവരുടെ ഈ ചെറിയ വഞ്ചിയുടെ അരികിലേക്ക് വന്നു നിന്നു. ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ആള് സ്ഥലത്തെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഇദ്ദേഹത്തിൻ്റെ, ഈ ശിക്കാരിയുടെ, തഹ്വർ അലിഖാനിൻ്റെ പഴയ ഒരു സുഹൃത്താണ്. അങ്ങനെ ഈ വന്ന ഡീസൽ ബോട്ടിലെ ആൾ, ഫോറസ്റ്റ് ഓഫീസർ, ഇദ്ദേഹത്തെ തൻ്റെ ബോട്ടിലേക്ക്, ഈ വഞ്ചിയിൽ നിന്ന് തൻ്റെ ബോട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ ക്ഷണം സ്വീകരിച്ചിട്ട് അകത്ത് കയറിയ ഈ തഹ്വർ അലിഖാനിന് അപ്പോൾ മാത്രമാണ് ഒരു കാര്യം മനസ്സിലായത്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ തൻ്റെ സൗഹൃദം പുതുക്കാനൊന്നുമല്ല തന്നെ വിളിച്ച് ഈ ബോട്ടിലേക്ക് കയറ്റിയത്, പകരം മറ്റൊരു വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പണി ഏൽപ്പിക്കുവാനാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കയ്യിൽ ഒരു സർക്കാർ ഉത്തരവുണ്ട്. ആ സർക്കാർ ഉത്തരവിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത്, ആ ഉത്തരവ് ഒരു പെൺ കടുവയെ കൊല്ലുവാനുള്ള ഉത്തരവാണ്. എവിടെയാണ് ഈ കടുവയുള്ളത്? ഖാൻ അത്ഭുതത്തോടെ, അല്ലെങ്കിൽ താല്പര്യത്തോടെ ഇദ്ദേഹത്തോട്, ഫോറസ്റ്റ് ഓഫീസറോട് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുലർ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദൂരേക്ക് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ആ കാണുന്ന സ്ഥലം നീൽകമൽ ഖാൻ, അവിടെയാണ് അവളുള്ളത്, അവളെയാണ് നമുക്ക് വകവരുത്തേണ്ടത്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. കഥ ബാക്കി തുടരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയുവാനുണ്ട്. അതായത്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളെ വഴിയിൽ വെച്ച് കാണുകയും അദ്ദേഹം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുകയും ചെയ്തു. നമ്മുടെ എല്ലാ വീഡിയോകളും സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ മൊബൈൽ എടുത്തിട്ട് ഈ വീഡിയോ കണ്ട കാര്യങ്ങൾ, അതായത് ആ ചുമല റെഡ് ലൈൻ എവിടെ വരെ കിടപ്പുണ്ട് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് എന്നെ ഒന്ന് കാണിച്ചു. പക്ഷേ ആ സമയത്താണ് ഞാൻ ആ മൊബൈലിലേക്ക് നോക്കിയത്, അദ്ദേഹം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഇല്ല. സത്യത്തിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പണിയല്ല. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കലി അവരുടെ ടൈം ലൈനിൽ, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും വരും. അങ്ങനെ അടുത്ത വീഡിയോ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. ഇത് മാത്രവുമല്ല, നമ്മുടെ ഒരു വീഡിയോയിലും ഇത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. പക്ഷേ അതൊരു അബദ്ധമായി എന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ അതിനേക്കാളും വലിയ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഓരോ വീഡിയോകൾക്കും ലൈക്ക് ബട്ടണുണ്ട്. അത് മാത്രവുമല്ല, നമുക്ക് കമൻറ്റും ചെയ്യാം. എത്രയോ ലക്ഷം ആളുകൾ നമ്മുടെ ഓരോ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് വരുന്ന കമൻറ്റുകൾ 300, 400, 500 മാത്രമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു കമൻറ്റ്, ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഒരു ലവ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടുന്ന എനിക്ക് വളരെയധികം സന്തോഷമാകും, പ്രോത്സാഹനമാകും. ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇനിയും ഇത് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം. വേട്ടക്കാരനായ തഹ്വർ അലിഖാൻ തനിക്ക് കിട്ടിയ ദൂരദർശനിയിലൂടെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നീൽകമൽ ഖാൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കൈവഴിയും അതിന് ചുറ്റും അനേകം ദ്വീപുകളും കണ്ടൽ വനങ്ങളും കണ്ടു. ആ കാണുന്ന ദ്വീപുകളിലും അതിനോട് ചേർന്നുള്ള ചതുപ്പ് നിലങ്ങളിലും കണ്ടൽ വനങ്ങളിലുമാണ് ആ പെൺ കടുവ വിഹരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് അവൾ ഒരു പിശാചാണ് എന്നാണ്. കാരണം ഇതിനോടകം 17 ആളുകളെയാണ് അവൾ വകവരുത്തി ഭക്ഷിച്ചത്. അതുകൊണ്ടാണ് ആളുകൾ ഇവളൊരു പിശാചാണ് എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ ഖാൻ, തഹ്വർ അലി ഖാൻ, ഇദ്ദേഹത്തോട്, ഈ ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞു, ഒരു കടുവ പിശാചായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണവും കാണും. ശരിയാണ്, ആ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. പക്ഷേ ഇവിടെ നാട്ടുകാർ നിരപരാധികളാണ്, പകരം ഇവിടെ വില്ലന്മാരായി മാറിയത് മറ്റ് കടുവകൾ തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു? ഈ ഖാൻ അവരോട്, ഈ ഫോറസ്റ്റ് ഓഫീസറോട് ചോദിച്ചു. നാളുകൾക്ക് മുമ്പ് ഈ പെൺകടുവയെ അവളുടെ കുട്ടികളുടെ കൂട്ടത്തിൽ ഇവിടെയുള്ള നാട്ടുകാർ, മീൻപിടുത്തക്കാർ, ഞണ്ടുപിടുത്തക്കാർ, ഇവരെല്ലാം കണ്ടിരുന്നതാണ്. ആ സമയത്ത് അവളെക്കൊണ്ട് ഇവർക്ക് യാതൊരു ശല്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം മീൻപിടുത്തക്കാർ കണ്ടത് അലറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്ന ഈ പെൺകടുവയാണ്. ഇവളുടെ കൂട്ടത്തിൽ ആ സമയത്ത് പക്ഷേ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇതേ സ്ഥലത്ത് വേറെ ഒന്ന് രണ്ട് ആൺകടുവകൾ കൂടി വിലസുന്നുണ്ട്. അവരാകാം ഈ കുട്ടികളെ കൊന്നത്. പക്ഷേ അന്നു മുതൽ ഈ ഒരു പെൺകടുവ കുട്ടികളെ അന്വേഷിച്ചിട്ട് അലറിക്കൊണ്ട് ഈ വഴി സ്ഥിരമായിട്ട് നടക്കുന്നത് ആളുകൾ കാണാനായിട്ട് തുടങ്ങി. അവസാനം തൻ്റെ കുട്ടികളെ കാണാൻ കിട്ടാതായതോടെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ, ഈ പെൺകടുവയുടെ സ്വഭാവവും മാറി. മറ്റു കടുവകൾ മാത്രമായിരുന്നില്ല ഇവളുടെ ശത്രുക്കൾ. ആദ്യം ഇവൾ കന്നുകാലികളെ ആക്രമിച്ചു, അതിനുശേഷം ആടുകളെ, പിന്നീട് മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ, ഞണ്ട് പിടുത്തക്കാർ, തേൻ ശേഖരിക്കാനായിട്ട് കാട്ടിൽ കയറുന്നവർ, അങ്ങനെ പലരെയും ഇവള് ഓരോന്നായിട്ട് ആക്രമിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് വള്ളത്തിൽ പോകുന്നവരെ, അല്ലെങ്കിൽ ഗ്രാമവാസികളെ ഒക്കെയാണ് ഇവള് ആക്രമിക്കുന്നത്. മുമ്പ് പറഞ്ഞല്ലോ 17 പേരെയാണ് ഇവൾ ആക്രമിച്ച് വകവരുത്തി കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി ഭക്ഷിച്ചത്. ഇത്രയും പറഞ്ഞ ശേഷം ഫോറസ്റ്റ് ഓഫീസർ തൻ്റെ ബോട്ട് റാ പോലെ വളച്ചെടുത്തിട്ട് നീൽകമൽ ഖാൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് തിരിച്ചു. കുറച്ച് ചായ രണ്ടു പേർക്കും കൂടി ഉണ്ടാക്കിയ ശേഷം അതും മോന്തിക്കൊണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസർ ബാക്കി കഥ കൂടി പറഞ്ഞു. അതായത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഒറ്റയാഴ്ച കൊണ്ട്, അതായത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ കൊണ്ട് 2-3 ആളുകളെയാണ് ഇവൾ ഭക്ഷിച്ചത്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. ഗവൺമെൻറ് ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പെൺകടുവയെ, നരഭോജി കടുവയെ കൊന്നുകളയാനായിട്ട്. പക്ഷേ അവളെ അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. അത് മാത്രവുമല്ല, നരഭോജിയാണ്. നേരിട്ട് ചെന്ന് വെടിവെക്കുവാനായിട്ട് ധൈര്യമുള്ള ആരും ഈ സുന്ദർബൻസിൽ ഇപ്പോഴില്ല. ഞങ്ങൾ പൊച്ചബ്ദി ഗാജിയെ വിളിച്ചെങ്കിലും അദ്ദേഹം ഇവിടെ നിന്ന് മൈലുകൾ അപ്പുറമുള്ള മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കടുവയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായിട്ട് വന്നത്. ഇത് കേട്ടതോടെ ഈ തഹ്വാർ അലിഖാന് സന്തോഷമായി. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും ഇവിടെ ഈ ബംഗ്ലാദേശിലെ സുന്ദർബനിൽ എത്തിയ ഈ തഹ്വാർ അലിഖാന് ഇവിടെയുള്ള കടുവകളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, ഈ കാൽപ്പാടുകൾ നോക്കിയിട്ട് അവയെ പിന്തുടരുന്ന രീതി, ട്രാപ്പ് ഗൺ വെക്കുന്ന രീതി, കടുവയെ നേരിടേണ്ട വിധം, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് സാക്ഷാൽ പൊച്ചബ്ദി ഗാജിയാണ്. ഇദ്ദേഹം, ഈ പൊച്ചബ്ദി ഗാജി, കുറേ കാലം ഈ തഹ്വാർ അലിഖാനിൻ്റെ ഗൈഡായിരുന്നു. ഇതേ സമയത്ത് ബോട്ട് അടുത്ത് വരുന്ന ശബ്ദം കേട്ടിട്ട് നീൽകമൽ ഖാലിൻ്റെ തീരങ്ങളിലുണ്ടായിരുന്ന ഗ്രാമവാസികൾ അങ്ങോട്ടേക്ക് തടിച്ചുകൂടി. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മീൻപിടുത്തക്കാർ, ഞണ്ട് പിടുത്തക്കാർ, അങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ ഒരു ബോട്ട്, ഡീസൽ ബോട്ട് തീരത്തേക്ക് വന്നണഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അവരെല്ലാം കൂടി ഒരുമിച്ചെത്തി. ഒരു ശിക്കാരിയുടെ എല്ലാവിധ രൂപവും ഭാവവും വേഷവും ഒക്കെ ഉണ്ടായിരുന്ന ഈ തഹ്വാർ അലിഖാനെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന തടിച്ചുകൂടിയ ആളുകൾ, അവർ തങ്ങളുടെ രക്ഷകനെയാണ് ഇദ്ദേഹത്തിൽ കണ്ടത്. അങ്ങനെ തഹ്വാർ അലിഖാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ ഫോറസ്റ്റ് ഓഫീസറും ഇവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ നിന്ന് ഈ തീരത്തേക്ക് ഇറങ്ങി നിന്നു. ആ സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആളുകൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് തങ്ങളുടെ ബന്ധുക്കളെ, മക്കളെ, മകനെ, അച്ഛനെ, ഈ പെൺകടുവ എങ്ങനെയാണ് വകവരുത്തിയത് എന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തോട്, ഈ തഹ്വാർ അലിഖാനോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ തൊട്ട് തലേ ദിവസം നടന്ന ഒരു സംഭവത്തിലാണ് അലിഖാനിൻ്റെ ശ്രദ്ധ മുഴുവൻ ഉടക്കി നിന്നത്. നല്ല പ്രായമുണ്ടായിരുന്ന ഒരു വൃദ്ധനാണ് തലേ ദിവസം തൻ്റെ ഇളയ മകനെ എങ്ങനെയാണ് ഈ കടുവ കൊണ്ടുപോയത് എന്നുള്ള വിവരം പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തോട് പറഞ്ഞത്. ആ മനുഷ്യൻ്റെ മരിച്ചുപോയ മകന് വെറും 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇദ്ദേഹം ഒരു വിറക് വെട്ടുകാരനാണ്, കാട്ടിൽ തടി വെട്ടാനായിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ അന്നേ ദിവസം വരെയും തൻ്റെ ഈ ഇളയ മകനെ ഇദ്ദേഹം വിറക് വെട്ടുവാനായിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് 15-16 വയസ്സാകുന്നത് വരെയും ഇങ്ങനെയുള്ള കുട്ടികളെ അവർ കാട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. എന്നാൽ 15 വയസ്സ് കഴിഞ്ഞാൽ ഒരു ദിവസം തിരഞ്ഞെടുത്ത ശേഷം, പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തിയ ശേഷം, അവർ ഇങ്ങനെ ഈ കുട്ടികളെ കാട്ടിലേക്ക് കൊണ്ടുപോകും. അന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസം ചെറിയ ചെറിയ തടികളൊക്കെ ആയിരിക്കും ഈ കുട്ടികൾക്ക് വെട്ടാനായിട്ട് കൊടുക്കുക. പക്ഷേ ഈ കുട്ടികൾക്ക് ഇത് വലിയൊരു കാര്യമാണ്. കാരണം തങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അങ്കിള്, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ തങ്ങളെ ആദ്യമായിട്ട് കാട്ടിലെ വിറക് വെട്ടാനായിട്ട് കൊണ്ടുപോകുന്ന ആ ദിവസമാണ് താനൊരു പുരുഷനായത്, ആണായത് എന്നൊക്കെയാണ് ആ സ്ഥലത്തെ ആളുകളുടെ വിശ്വാസം. അന്നത്തെ ദിവസം ആദ്യമായിട്ട് ഈ 15-കാരൻ തൻ്റെ അച്ഛൻ്റെ കൂടെ ഈ കാട്ടിൽ വിറക് വെട്ടാനായിട്ട് പോവുകയാണ്. തനിക്ക് കിട്ടിയ പുതിയ കോടാലി, അതൊക്കെ മൂർച്ചയൊക്കെ വെപ്പിച്ചിട്ട് കൂട്ടുകാരോട് പറഞ്ഞിട്ട് താൻ കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഈ 15-കാരൻ തൻ്റെ അച്ഛൻ്റെ കൂടെ കാട്ടിലേക്ക് പോയി. അവർ ഒരു വലിയ സംഘമായിട്ടാണ് കാട്ടിൽ തടി വെട്ടാനായിട്ട് പോവുക, അല്ലെങ്കിൽ വിറക് വെട്ടാനായിട്ട് പോവുക. ആദ്യമൊക്കെ ഈ ചെറുക്കന് ചെറിയ ചെറിയ തടികളും കാര്യങ്ങളും ഒക്കെയാണ് അവർ വെട്ടാനായിട്ട് കൊടുത്തത്. എന്നാൽ വെറും 1-2 മണിക്കൂറുകൾക്കകത്ത് ഈ പയ്യൻ തൻ്റെ ജോലിയിൽ പ്രാവീണ്യം തെളിയിച്ചത് കണ്ടിട്ട് ആളുകൾ അവനെ പ്രശംസിച്ചു. ഇത് കണ്ടിട്ട് അച്ഛന് വലിയ സന്തോഷമായി. നമ്മൾ മുമ്പ് പറഞ്ഞ കൊലയാളി പെൺകടുവ ഉണ്ടായിരുന്ന ആ കാട്ടിലാണ് ഇവർ പണിയെടുത്തിരുന്നത്. ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എപ്പോഴും കാണിക്കുന്നത് പോലെ ഇവർ കൂട്ടം ചേർന്നിട്ടാണ് തടി വെട്ടുക. അത് മാത്രവുമല്ല, കടുവയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഏറുമാടം ഒക്കെ കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ചുറ്റുപാടും സദാ വീക്ഷിക്കുന്നതും ഉണ്ടാവും. എന്നാൽ ഇവിടെ അയാൾ കാണാതെ ആ പെൺ കടുവ തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കുറേ നേരമായിട്ട് പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമായിട്ട് അനങ്ങാതെ ഇരുന്നത് കൊണ്ടാവണം ഈ നിരീക്ഷിക്കുന്ന ആൾക്ക് ഈ കടുവയെ കാണാനായിട്ട് സാധിച്ചില്ല. ഈ സമയത്ത് കുറേ നേരമായിട്ട് വെട്ടിക്കൊണ്ടിരുന്ന ആ 15-കാരൻ പയ്യൻ തൻ്റെ പണിയൊക്കെ നിർത്തിയിട്ട് ഈ കോടാലി താഴെ വെച്ച് അതിന് ശേഷം തൻ്റെ ലുങ്കി എടുത്തിട്ട് മുഖവും തൻ്റെ ശിരസും കൈകളും ഒക്കെ അവൻ തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പയ്യൻ പണി നിർത്തിയത് കണ്ടിട്ട് അതെന്താണ് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ആൾ അവനോട് കാര്യം തിരക്കി. അയാൾക്ക് മറുപടി കൊടുക്കാനായിട്ട് ഈ പയ്യൻ മുകളിലേക്ക് ഈ ശിരസ് ഉയർത്തിയ ആ സമയത്ത് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ നിന്നും ശരവേഗതയിൽ ഈ പെൺകടുവ ഇവൻ്റെ പുറകിലേക്ക് ചാടി വീണു. അവൻ്റെ കഴുത്തും തോളും കൂടുന്ന ഭാഗത്താണ് കടുവ പിടുത്തമിട്ടത്, അല്ലെങ്കിൽ കടി മുറുക്കിയത്. ഇവൻ്റെ ദയനീയമായ നിലവിളി കേട്ടിട്ട് അവൻ്റെ അച്ഛനും ബാക്കിയുള്ള ആളുകളും ആയുധങ്ങളും ഒക്കെ ആയിട്ട്, ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കോടാലി, കമ്പ്, കല്ല് ഇതൊക്കെയാണ്, ഇതൊക്കെയായിട്ട് അവരങ്ങോട്ടേക്ക് ഓടി വന്നു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഇവർ ഈ കടുവയുടെ നേർക്ക് എറിയുകയാണ് ചെയ്തത്. കാരണം നരഭോജിയായ ഈ കടുവയുടെ അരികിലേക്ക് വരാനായിട്ട്, ചെല്ലുവാനായിട്ട് ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കല്ലുകളും വടികളും ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ദേഹത്ത് വന്ന് പതിച്ചപ്പോൾ ഈ കടുവ ഇവൻ്റെ ദേഹത്തുള്ള പിടുത്തം ഒന്ന് വിട്ടു. പക്ഷേ ഒരു നിമിഷം കഴിഞ്ഞ് വീണ്ടും ശൗര്യത്തോടെ ഈ കടുവ ഈ പയ്യൻ്റെ മുകളിൽ കഴുത്തിൽ പിടുത്തമുറുക്കി. ശേഷം സെക്കൻഡുകൾ കൊണ്ട് അവനെ വലിച്ചിഴച്ച് കാട്ടിനുള്ളിലേക്ക് മറയുകയും ചെയ്തു. തൻ്റെ മകൻ്റെ അകന്നകന്നു പോകുന്ന നിലവിളിക്ക് പുറകിൽ, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് അച്ഛൻ കുറേ ദൂരം ഓടിയെങ്കിലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം വൻ ചതുപ്പാണ്, കുഴിയാണ്, വെള്ളമാണ്. അടുത്ത നിമിഷം എല്ലാ ശബ്ദങ്ങളും അവസാനിച്ചു. കാട് വീണ്ടും നിശബ്ദമായി. വൃദ്ധനായ ആ അച്ഛൻ തൻ്റെ ഈ കഥ, തൻ്റെ മകൻ്റെ കഥ തഹ്വാർ അലി ഖാനിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലത്ത്, അവർ നിന്നിരുന്ന ആ തീരത്ത് സമ്പൂർണ്ണ നിശബ്ദതയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മീൻ പിടുത്തക്കാരൻ മുന്നോട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ എങ്ങനെയാണ് കടുവ കൊണ്ടുപോയത് എന്ന് ഇദ്ദേഹത്തോട് വിവരിച്ചു. ഈ പയ്യനെ, 15-കാരനെ കടുവ കൊണ്ടുപോകുന്നതിനും 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. അന്നത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഇവർ 3-ഓ 4-ഓ വഞ്ചികളിൽ മീൻ പിടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദ്വീപിൻ്റെ, ചെറിയൊരു ദ്വീപിൻ്റെ സൈഡിലേക്ക് ഇവർ ചെന്നു. ശേഷം ഇവരുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് ആഹാരം പാചകം ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെ അവിടെ വള്ളത്തിൽ ഇരുത്തിയ ശേഷം, വള്ളം കിടക്കുന്നത് ഈ ചാലുകളുടെ അല്ലെങ്കിൽ നദിയുടെ നടുഭാഗത്താണ്. അങ്ങനെ അയാളെ അവിടെ വള്ളത്തിൽ ഇരുത്തിയ ശേഷം ബാക്കിയുള്ള ആളുകൾ മീൻ പിടിക്കാനും വലയിടാനും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇവർ തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഇദ്ദേഹം ഈ നദിയുടെ മധ്യഭാഗത്തിരിക്കുന്ന ഇദ്ദേഹം, വള്ളത്തിലിരിക്കുന്ന ഇദ്ദേഹം ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കും. അതാണ് സാധാരണ സംഭവിക്കാറ്. നദിയുടെ നടുഭാഗമൊക്കെ ആണെങ്കിലും ആഴം കുറവുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കമ്പിൽ, അല്ലെങ്കിൽ താഴേക്ക് കുത്തി നിർത്തിയിരിക്കുന്ന ഒരു കമ്പിലാണ് ഈ വള്ളം ഇവർ കെട്ടിയിട്ടിരുന്നത്. ഇരുട്ടത്ത് താൻ ഈ ചോറ് കാലാക്കുന്ന ആ ഒരു പണിയിൽ വ്യാപൃതനായിരുന്നുകൊണ്ടാവണം അദ്ദേഹം ഈ വള്ളം കമ്പിൽ നിന്ന്, കെട്ടിൽ നിന്ന് അഴിഞ്ഞു പോയ കാര്യം അറിഞ്ഞില്ല. ഈ സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ പെൺകടുവ, കൊലയാളി കടുവ തീരത്ത് നിൽപ്പുണ്ടായിരുന്നു. നിർഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ഈ വഞ്ചിയുടെ കെട്ടഴിഞ്ഞിട്ട് ഈ വഞ്ചി സാവധാനം നീങ്ങി അടുത്തുകൊണ്ടിരുന്നത് ഈ കടുവ എവിടെയാണോ നിൽക്കുന്നത് ആ തീരം ലക്ഷ്യമാക്കിയായിരുന്നു. രാത്രിയിൽ ഈ കഞ്ഞു കാലാക്കുന്ന ആ ഒരു ജോലിയിൽ പുള്ളി മുഴുകിയിരുന്നത് കൊണ്ടാവണം ഇതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന കൂട്ടുകാർക്ക് കണ്ടൽ വനത്തിലേക്ക് ഇടിച്ചു കയറി കിടക്കുന്ന തോണി മാത്രമാണ് കണ്ടെത്താനായത്. അതിൽ അവരുടെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവർ വള്ളത്തിനകത്ത് കയറി നോക്കി. അതിനകത്ത് ചോരപ്പാടുകളോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇരുന്നിരുന്ന പടിയുടെ പുറകിൽ ചെളി പുരണ്ട കുറച്ച് പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ കൊലയാളി പെൺകടുവയുടേതായിരുന്നു. നമ്മൾ ആലോചിക്കും, വെറും പാദമുദ്രകൾ കണ്ടിട്ട് ഇതേ പെൺകടുവയാണ് ഇന്ന് ഇവരെങ്ങനെ തീരുമാനിച്ചു എന്ന്. ഈ പെൺകടുവ കുറേ കൊലപാതകങ്ങൾ അവിടെ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ പാദമുദ്രകൾ ഈ ഗ്രാമീണർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് പഠിച്ച് ഇവർക്കിത് കാണാപ്പാടമാണ്. കഥകളെല്ലാം ഈ ഗ്രാമീണർ ഏതാണ്ട് മുഴുവനും പറഞ്ഞ് തീർന്നു എന്ന് മനസ്സിലാക്കിയതോടെ ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, എന്താണേലും ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ കടുവയെ കൊല്ലാനുള്ള ഉത്തരവാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുവാനായിട്ടാണ് ഇദ്ദേഹം, ഈ തഹ്വാർ അലി ഖാൻ, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. ഇത് കേട്ടതോടെ നിരാശയുടെ പടുകുഴിയിലായിരുന്ന ആ ഗ്രാമീണർ ഒരു രക്ഷകനെ എന്ന പോലെ തഹ്വാർ അലിഖാനെ നോക്കി. അവരുടെ ദയനീയമായ ആ നോട്ടത്തിൽ നിന്നും തനിക്ക് കിട്ടിയിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു പണിയാണ് എന്ന് തഹ്വാർ അലിഖാൻ തിരിച്ചറിഞ്ഞു. ഇവിടെ നിന്ന് കടുവയെ കൊല്ലാതെ തിരിച്ചു പോകുക എന്നുള്ളത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഉടൻ തന്നെ അവിടെ കൂടിയിരുന്ന പ്രായമുണ്ടായിരുന്ന ആളുകൾ അവർ മുന്നോട്ട് വന്നിട്ട് ഈ തഹ്വാർ അലി ഖാനിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പെണ്ണുങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവരെന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയായിരുന്നു. ഇതെല്ലാം കണ്ട് വികാരപരവശനായ തഹ്വാർ അലിഖാൻ ഒരു പ്രതിജ്ഞയെടുത്തു. ഈ കടുവയെ കൊല്ലാതെ താൻ ഇനി ഇവിടം വിട്ട് പോവില്ല. സ്ഥലപരിചയം ഇല്ലാതിരുന്നതിനാൽ ഒരു വഴി കാട്ടിയ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അവിടെ കൂടിയിരുന്ന എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കൂടെ വഴി കാട്ടാനായിട്ട് കാട്ടിലേക്ക് പോകുവാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് വഴി അറിയാവുന്ന ഒരേ ഒരാളെ മാത്രമാണ് ആവശ്യം. അത് കേട്ടതോടെ ആളുകൾ വട്ടം കൂടി നിന്നിട്ട് ഒരു ചർച്ച നടത്തി. ശേഷം അവർ ഒരാളെ തിരഞ്ഞെടുത്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. നല്ല മെലിഞ്ഞ പ്രായമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ സാമർഥ്യമുള്ള ഒരാളാണ് എന്ന് ഈ തഹ്വാർ അലിഖാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംശയം കൂടാതെ ഇദ്ദേഹത്തെ തൻ്റെ ട്രാക്കറായിട്ട് നിയോഗിച്ചു. കുറച്ച് മാറിയുള്ള ഒരു ചെളിക്കൂണ്ടിനരികെ ഒരു സ്ഥലത്താണ് തലേ ദിവസം ആ 15-കാരൻ വധിക്കപ്പെട്ടത്. അങ്ങോട്ടേക്ക് വേലി ഇറക്ക സമയമാണെങ്കിൽ ഇവർക്ക് ചെളിയിലൂടെ നടന്നു പോകാം, വേലിയേറ്റ സമയമാണെങ്കിൽ തോണിയിലൂടെ മാത്രമേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ചെളിക്കുണ്ടിനും അപ്പുറം വലിയ വനമാണ്. അങ്ങോട്ടേക്കാണ് ഈ കടുവ അവനെയും കൊണ്ടുപോയിട്ടുള്ളത്. തീരങ്ങളിൽ കണ്ടൽ വനം, പിന്നെ ചെളി, അതിനുശേഷം ഇരുണ്ട കാട്. ഇതായിരുന്നു ഈ നീൽക്കമൽ ഖാൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രകൃതി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ പെൺ കടുവ ഒരു റിവഞ്ച് പോലെ അല്ലെങ്കിൽ പ്രതികാരമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇതുവഴി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ തഹ്വാർ അലിഖാനും അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ വഴികാട്ടിയും ഇവർ രണ്ടുപേരും കൂടെ ഈ ആളുകളെ വിട്ടിട്ട് സാവധാനം നടന്ന് ഈ പയ്യൻ വധിക്കപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നെത്തി. അവൻ പകുതി വെട്ടിയ മരം ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ കണ്ട പാടുകളിൽ നിന്നും, അവിടെ ചെടികളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട്, കാൽപ്പാടുകൾ കണ്ടിട്ട്, അതിൽ നിന്നും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പരിചയസമ്പന്നനായിട്ടുള്ള ആ പ്രായമുള്ള ട്രാക്കർ ഇദ്ദേഹത്തിന് തഹ്വാർ അലിഖാന് വിവരിച്ചു കൊടുത്തു. കുറ്റിക്കാടിന് പുറകിലുള്ള ഒരു സ്ഥലത്ത് കടുവ കുറേ നേരം കിടന്നതിൻ്റെ പാടുകൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. കാരണം കടുവയുടെ 4 കാൽപ്പാടുകളും, അതുമാത്രവുമല്ല കടുവയുടെ അടിഭാഗം, അവിടെ ഈ നിലത്ത് ചെളിയിൽ പ്രസ് ചെയ്ത് കിടന്ന ഭാഗവും, അവിടെ കടുവയുടെ രോമങ്ങളും ഒക്കെ ഇദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ അർത്ഥം കുറേയേറെ നേരം കടുവ അവിടെ കിടന്നിട്ടുണ്ട് എന്നതാണ്. അവിടെ നിന്ന് ഏതാണ്ട് 15 അടി ദൂരം മാത്രമാണ് ഈ പയ്യൻ വെട്ടിക്കൊണ്ടിരുന്ന ആ മരം ഉണ്ടായിരുന്നത്. അവിടെ നിന്നും വളരെ ദൂരെയല്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ഈ പയ്യനെയും കൊണ്ട് കടുവ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടുകളും ദൃശ്യമായിരുന്നു. അവൻ തൻ്റെ കൈകാലുകൾ ഇട്ടടിച്ച ആ പാടുകൾ ഇപ്പോഴും ചെളിയിൽ വ്യക്തമായിട്ട് തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കടുവ ഇവനെ ഇവിടെ നിന്ന് വലിച്ചിടിച്ചു കൊണ്ട് പോകുന്ന സമയത്തെല്ലാം അവന് ജീവൻ ഉണ്ടായിരുന്നു. കടുവ ഇവൻ്റെ പിൻകഴുത്തിലാണ് പിടിമുറുക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന പാടുകളിൽ നിന്ന് ഈ ട്രാക്കർക്കും ഈ തഹ്വാർ അലിഖാനും മനസ്സിലായത്. അവിടെ ചെളിയിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകളിൽ നിന്നും ഈ പെൺകടുവയുടെ ഭാരം, നീളം, അങ്ങനെയുള്ള എല്ലാ പ്രത്യേകതകളും ഈ ട്രാക്കർ ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും വിവരിച്ചു കൊടുത്തു. കാൽപ്പാടുകളിൽ നിന്നും കടുവയുടെ ലിംഗം, ഭാരം, നീളം, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇദ്ദേഹം പൊച്ചബ്ദി ഗാജിയുടെ കയ്യിൽ നിന്നും നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ പെൺകടുവയുടെ പാദമുദ്രകൾ പിന്തുടർന്ന് ഇവർ രണ്ടുപേരും ഉൾക്കാട്ടിലേക്ക്, ഉൾവനത്തിലേക്ക് നടന്നു. ഖാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ട്രാക്കർ 10 ചുവടുകൾ മുന്നോട്ട് വെക്കും, എന്നിട്ട് ഈ നിലത്ത് നോക്കിയിട്ട് ട്രാക്കുകൾ നോക്കും. അതിനുശേഷം അത് പഠിച്ച ശേഷം ആ കടുവ പോയ വഴി ഇദ്ദേഹം വീണ്ടും മുന്നോട്ട് നടക്കും, വീണ്ടും ട്രാക്കുകൾ നോക്കി പഠിക്കും. അങ്ങനെ വളരെ വളരെ സാവധാനമാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ വേറെ 1-2 കടുവകളുടെ കാൽപ്പാടുകളും ഈ ട്രാക്കിനെ ഓവർലാപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് വഴി തെറ്റിയിട്ട് ഈ തഹ്വാർ അലിഖാൻ 2 തവണ മറ്റ് 2 കടുവകളെ ഫോളോ ചെയ്താണ് മുന്നോട്ട് പോയത്. ആ സമയത്തെല്ലാം പുറകിലുണ്ടായിരുന്ന ഈ ട്രാക്ക് ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, അതല്ല ട്രാക്ക്, ഇതാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്തുടരേണ്ട ഈ പെൺകടുവയുടെ കാൽപ്പാടുകൾ. അതിനുശേഷം ശരിക്കുള്ള കൊലയാളി കടുവയുടെ കാൽപ്പാടുകളും ഈ ബാക്കിയുള്ള കടുവകളുടെ കാൽപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം ഈ ട്രാക്കർ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതോടുകൂടിയിട്ട് ആ കൊലയാളി കടുവയുടെ, പെൺകടുവയുടെ കാൽപ്പാടുകൾ ശരിക്കും ഇദ്ദേഹത്തിന് കാണാപ്പാടമായി. ഇനി എവിടെ വെച്ച് കണ്ടാലും ഇദ്ദേഹത്തിന്, തഹ്വാർ അലിഖാന്, ഈ പെൺകടുവയുടെ കാൽപ്പാടുകൾ കണ്ടാൽ ഉടനടി മനസ്സിലാവും. അങ്ങനെ ഇവർ രണ്ടുപേരും സാവധാനം ഈ ട്രാക്കുകളൊക്കെ നോക്കിയിട്ട് ഉൾക്കാട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് തൻ്റെ കൂടെയുള്ള ഈ ട്രാക്കർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഉള്ള വിവരം ഇദ്ദേഹം, തഹ്വാർ അലിഖാൻ, മനസ്സിലാക്കുന്നത്. ആ ട്രാക്കർ ഒരു കടുത്ത ആസ്മ പേഷ്യൻ്റാണ്. വലിയ ശബ്ദത്തിലായിരുന്നു അയാൾ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരുന്നത്. പൂർണ്ണമായിട്ട് നിശബ്ദത ആവശ്യമുണ്ടായിരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത് വലിയൊരു കുഴപ്പം തന്നെയായിരുന്നു. അതോടുകൂടിയിട്ട് ഖാൻ വല്ലാത്തൊരു വിഷമസന്ധിയിലായി. ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിട്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. ഈ കടുവ ഇദ്ദേഹത്തെ ആക്രമിക്കും ഉറപ്പാണ്. എന്നാൽ ഈ രീതിയിൽ ഈ ശബ്ദവും വെച്ചുകൊണ്ട് ഒരു തീവണ്ടി പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടുവയെ കാണില്ല എന്ന് മാത്രവുമല്ല, നരഭോജി കടുവ ഇവരെ കണ്ടെത്തി ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും ചെയ്യും. അവസാനം ഖാൻ ഒരു പോം വഴി കണ്ടെത്തി. ഇദ്ദേഹത്തിന് ചുമയും ശ്വാസം എടുക്കലും ഒക്കെ തീരുന്നത് വരെയും ഇവർ രണ്ടുപേരും ഒരു മരത്തിൻ്റെ കീഴിൽ ഇരുന്ന് വിശ്രമിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തോട് ഈ ട്രാക്കറോട് ഇദ്ദേഹം പറഞ്ഞു, ഇനി മുന്നോട്ട് പോകണ്ട, ഈ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിരുന്നിട്ട് അവിടെ സുരക്ഷിതമായിട്ടിരിക്കുക, താൻ തിരികെ വരുന്നത് വരെയും. സാധാരണ ഒരു കടുവയ്ക്ക് ചാടി എത്തിപ്പെടാനായിട്ട് പറ്റുന്ന ഉയരത്തിന് മുകളിലാണ് ഈ മരത്തിൻ്റെ ഏറ്റവും മുകളിലെ ബ്രാഞ്ചുകളൊക്കെ ഉള്ളത്. അവിടെ കയറിയിരിക്കാനാണ് ഇദ്ദേഹം ഈ ട്രാക്കറോട് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ധൈര്യത്തിനായിട്ട് ഈ ട്രാക്കറുടെ ധൈര്യത്തിനായിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന നീളം കത്തിയായിട്ടുള്ള ഒരു കുക്രി എടുത്തിട്ട് ഇദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ താൻ തിരിച്ചു വരുന്നത് വരെയും ഈ മരത്തിൻ്റെ മുകളിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്ന്, ഈ തഹ്വാർ അലിഖാൻ അവിടെ നിന്ന് ഈ കടുവയുടെ പാദമുദ്രകൾ നോക്കിയിട്ട് വീണ്ടും ഉൾവനത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് പോലും കുറേ നേരത്തേക്ക് ഈ അലിഖാൻ്റെ ചെവികളിൽ പുറകിൽ നിന്ന് ഈ നമ്മുടെ ഈ ട്രാക്കറിൻ്റെ ഉച്ചത്തിലുള്ള ഈ ശ്വാസമെടുപ്പിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. കണ്ടൽ വനങ്ങളും ചെളികളും ഒക്കെ നിറഞ്ഞ ഈ സുന്ദർബൻ വനത്തിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏരിയൽ റൂട്ട്സ് ആണ് ഈ കണ്ടൽ ചെടിയുടെ ഏരിയൽ റൂട്ട്സ്. ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന റൂട്ടുകൾ, ന്യൂമറ്റോഫോറുകൾ, അതിങ്ങനെ ആയിരക്കണക്കിനാണ് ഇവിടെ ഉള്ളത്. അതിനിടയിലൂടെ വേണം ഈ ആരും അറിയാതെ അല്ലെങ്കിൽ മൃഗങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു വേട്ടക്കാരനെ സഞ്ചരിക്കാനായിട്ട്. വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേക അറകളുള്ള ഈ കണ്ടൽ മരത്തിൻ്റെ അല്ലെങ്കിൽ വനങ്ങളുടെ പ്രത്യേക വേരുകളാണ് ഈ ഏരിയൽ റൂട്ട്സ്. ഇതിനിടയിലൂടെയാണ് ആ കടുവ, പെൺകടുവ, ആ പയ്യനെയും വഹിച്ചുകൊണ്ട് കടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു സ്ഥലത്ത് ഈ കടുവ ഈ പയ്യൻ്റെ ശരീരം കുറച്ച് നേരം വെച്ചിട്ട് വിശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അവിടെ ആ ഏരിയൽ റൂട്ട്സിൻ്റെ മുകളിൽ കുറച്ച് മാംസമൊക്കെ പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഈ ചെറുക്കൻ്റെ മൃതദേഹം ഈ ഒരു വേരിനിടയ്ക്ക് കുടുങ്ങിയതാവാം. എന്താണെങ്കിലും കുറച്ച് നേരം കടുവ അവിടെ നിന്നിട്ടുണ്ട്. വീണ്ടും കടുവ ഈ പയ്യൻ്റെ മൃതദേഹവും വലിച്ചെഴിച്ചുകൊണ്ട്, ആ സമയത്ത് പയ്യന് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, അവിടെ നിന്ന് വലിച്ചെഴിച്ച് അപ്പുറത്തെ കാട്ടിലേക്ക് പോയി. വേലി ഇറക്ക സമയത്ത് അധികം വെള്ളമൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് കടുവ ഇതുവഴി പോയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഈ ഒരു സ്ഥലം ഒരു വേട്ടക്കാരനെ വെച്ച് നോക്കിക്കഴിയുമ്പോഴേക്കും ഇതൊരു ട്രാപ്പാണ്. ഈ ചെളിക്കുണ്ടിൽ ഈ കൂർത്ത വേരുകളുടെ ഇടയിൽ വെച്ചിട്ട് ഒരു നരഭോജിയെ നേരിടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പണിയല്ല. അതുകൊണ്ട് തന്നെ ഈ തഹ്വാർ അലിഖാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്ത് കടന്നേ മതിയാവും. അദ്ദേഹം മുന്നോട്ട് നടന്നു. പക്ഷേ വീണ്ടും ഒരു വലിയ കയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇദ്ദേഹം ചെന്നുപെട്ടത്. അതായത് ചെളിയും വെള്ളവും എല്ലാം കിടക്കുന്ന ഒരു സ്ഥലം. ഇത് നീന്തി അക്കരെ കടന്നാൽ മാത്രമേ ഈ കടുവ പോയ സ്ഥലത്തേക്ക് ഇദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം ഇദ്ദേഹം ഇറങ്ങിക്കയറാം എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ചെളിയിൽ പൂണ്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്, ആഴ്ന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. ഇതിനുശേഷം ഈ കയത്തിൻ്റെ തീരത്തിലൂടെ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാതെ കുറേ നേരം നടന്നു. എവിടെയെങ്കിലും ഈ കയത്തിന് വീതി കുറവുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ചാടിക്കിടക്കാം, അല്ലെങ്കിൽ ഇത് ചാടി അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടന്നു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. അവസാനം ഇദ്ദേഹം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ കീഴിലിരുന്ന് അദ്ദേഹം കുറേ നേരം വിശ്രമിച്ചു, ആലോചിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു വഴിയും കാണുന്നില്ല. മടങ്ങിപ്പോയാലോ എന്ന് വരെയും അദ്ദേഹം ആലോചിച്ചു. പക്ഷേ തന്നെ വിശ്വാസമർപ്പിച്ചിട്ട്, തന്നിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന ആ കണ്ണുകൾ, ആ ഗ്രാമീണരുടെ കണ്ണുകൾ ആ സമയം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ വെറും കൈയോടെ പോയി കഴിഞ്ഞാൽ അവരെ താൻ എങ്ങനെയാണ് വീണ്ടും കാണുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അവസാനം ഒരു തീരുമാനമെടുത്ത ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഈ കയത്തിൻ്റെ ഈ ഒരു ചതുപ്പ് നിലത്തിൻ്റെ തീരങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ഐഡിയയാണ്, പക്ഷേ അത് അവസാനം ചെയ്യാം അല്ലെങ്കിൽ വേറൊരു മാർഗവും ഇല്ലെങ്കിൽ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ഒരു വഴിയാണ് അത്. അതായത് ഈ തീരത്ത് നിന്നും മറ്റേ തീരത്തേക്ക് ഒരു മരം ചാഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം, ഈ മരത്തിൽ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ശിഖരത്തിൽ ഒരു കുരങ്ങിനെ പോലെ ആടി ആടി തൂങ്ങി ഇദ്ദേഹം അപ്പുറേ കിടക്കുന്നു. ഏതാണ്ട് ഈ കയത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഈ മരം ചാഞ്ഞ് കിടപ്പുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പുണ്ട്. ഈ മരത്തിൽ നിന്ന് തൂങ്ങിയാടി ആ ഗ്യാപ്പിൻ്റെ ആ ഭാഗം ചാടി അപ്പുറം കിടക്കണം. ഈ ഒരു ഭാഗമാണ് ഇതിനകത്തെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ഇത് ഒരു സർക്കസ് അഭ്യാസിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. പക്ഷേ ഇനി ഒന്നും ആലോചിക്കാനില്ല. മടങ്ങിപ്പോകുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് വിദ്യ എടുത്തേ മതിയാവൂ. അങ്ങനെ തോക്ക് പുറകിൽ കെട്ടിവെച്ച ശേഷം ഖാൻ ഒരു കുരങ്ങനെ പോലെ ആ മരത്തിൻ്റെ ചെരിഞ്ഞു കിടക്കുന്ന ശാഖയിലേക്ക് ചാടി തൂങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാരം കാരണം ആ മരം കൂടുതൽ താഴേക്ക് ചാഞ്ഞ് ചാഞ്ഞു വന്നു. താഴെ വെള്ളവുമായിട്ട് വെറും 4 അടി മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ഒരു വിധത്തിൽ അള്ളിപ്പിടിച്ച് അദ്ദേഹം ആ മരക്കമ്പിലൂടെ തൂങ്ങിയാടി അവസാനം അതിൻ്റെ അറ്റത്ത് എത്തിച്ചേർന്നു. ഇനി മറുഭാഗത്തേക്ക് ഏതാണ്ട് 5 അടിയിൽ കൂടുതൽ ദൂരമുണ്ട്. താഴെ ചെളിയിലേക്ക് 4 അടിയും. ഒന്നാലോചിച്ചു. എന്നിട്ട് ഒന്ന് തൂങ്ങിയാടിയ ശേഷം അപ്പുറത്തെ കരയിലേക്ക് അദ്ദേഹം കുതിച്ച് ചാടി. തൊട്ടടുത്ത നിമിഷം നമ്മൾ കാണുന്നത് അരയറ്റം വെള്ളത്തിൽ ചെളിയിൽ നിൽക്കുന്ന തഹ്വാർ അലിഖാനെയാണ്. അതായത് കരയിലേക്ക് ഒരടി വ്യത്യാസത്തിലാണ് അദ്ദേഹം ലാൻഡ് ചെയ്തത്. കരയിലെത്താനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. ആ ചാട്ടം നേരെ കയത്തിലേക്കാണ് അദ്ദേഹം വീണത്. തൻ്റെ കാലുകളുടെ അടിയിൽ ഉറച്ചതൊന്നുമില്ല, തനിക്ക് ചവിട്ടി നിൽക്കാനായിട്ട് ഒരു സ്ഥലവുമില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭീതി ഉടലെടുത്തു. നരഭോജികളുടെ വനത്തിൽ അരയറ്റം വെള്ളത്തിൽ ചെളിയിൽ ആഴ്ന്ന് നിൽക്കുക, ആരും ഭയപ്പെട്ടു പോകുന്ന ഒരവസരമാണിത്. താഴെ കാലിൻ്റെ അടിയിൽ ചെളിക്കുള്ളിൽ നിന്നും ഏതോ ഒരു വ്യാളി തന്നെ പിടിച്ചു വലിക്കുന്നത് പോലെയൊക്കെ ഇദ്ദേഹത്തിന് തോന്നി. ഈ സമയത്ത് കരയിൽ നരഭോജി കടുവ പ്രത്യക്ഷപ്പെട്ടുള്ള അവസ്ഥ എന്താവും? വളരെ പെട്ടെന്നുണ്ടായ, വിചാരിക്കാതെ ഉണ്ടായ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഈ ഖാൻ ഉറക്കെ നിലവിളിച്ചു പോയി. പക്ഷേ ഈ ഒരു കാട്ടിൽ, വനത്തിൽ, ചതുപ്പ് നിലത്തിൽ, കണ്ടൽ വനത്തിൽ താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം പെട്ടെന്നാണ് അദ്ദേഹം ഓർത്തത്. തൊട്ടടുത്ത നിമിഷം മനസ്സ് പൂർവ്വസ്ഥിതിയിലാക്കി അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചു. ഇദ്ദേഹം ഈ ചെളിയിൽ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടു മുന്നിൽ തന്നെ ഒരു കണ്ടൽ മരം നിൽപ്പുണ്ട്. അതിൻ്റെ വേരുകൾ ഇദ്ദേഹത്തിന് കൈയെത്തുന്ന ദൂരത്തിലാണ്. ഇദ്ദേഹം ഒരു വിധത്തിൽ ഒന്ന് അവിടെ കിടന്ന് തുഴഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വിധത്തിൽ ഈ കൈ വെച്ചിട്ട് ഈ വേരിൽ പിടുത്തം മുറുക്കി. അവിടെ നിന്ന് ഇദ്ദേഹം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത വേരിൽ പിടിച്ച്, അങ്ങനെ പിടിച്ച് ഇദ്ദേഹം അപ്പുറത്തെ കരയിലേക്ക് വലിഞ്ഞ് നിരങ്ങി കയറി. ഒരു വിധത്തിൽ കരയിൽ കയറിയ അദ്ദേഹം കിതച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. എന്നിട്ട് തൻ്റെ തോക്കും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇദ്ദേഹം പരിശോധിച്ചു. തോക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെളി കയറിയിട്ടുണ്ട്. തഹ്വാർ അലിഖാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ എടുത്തിട്ട് ഈ തോക്കിൻ്റെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആ ബാരലിനകത്തു നിന്നെല്ലാം ഈ ചെളി അദ്ദേഹം തോണ്ടി എടുത്ത് കളയാനായിട്ട് തുടങ്ങി. ഈ സമയം അദ്ദേഹം ഇങ്ങനെ ഈ ചെളി തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റ് എവിടെ നിന്നോ അങ്ങോട്ടേക്ക് ആഞ്ഞു വീശി. അതൊരു വലിയ ആശ്വാസമായിട്ട് ഇദ്ദേഹത്തിന് തോന്നി. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ കാറ്റ് കൊണ്ടുവന്ന മണം ഇദ്ദേഹത്തെ ഭയപ്പെടുത്തി. ചീഞ്ഞ മനുഷ്യ മാംസത്തിൻ്റെ മണമാണ് ആ കാറ്റ് വഹിച്ചുകൊണ്ട് വന്നത്. പെട്ടെന്ന് തന്നെ അലേർട്ടായ അദ്ദേഹം തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് മാറി അവിടെ ഇരുന്നു കൊണ്ട് പരിസരം വീക്ഷിച്ചു. ഖാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഉയർന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ കുറച്ച് താഴ്ന്ന ഒരു സ്ഥലമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് താഴെയുള്ള മുൻപോട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. മുന്നിൽ ആ താഴ്ന്ന സ്ഥലത്ത് മരങ്ങളോ ചെടികളോ ഒന്നുമില്ല, കുറച്ച് പുല്ലുകൾ മാത്രം വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ മരം വെട്ടുകാരൻ്റെ പാവം മകൻ, 15 വയസ്സുകാരൻ ആ പയ്യൻ്റെ ശരീരമാണ് പല ഭാഗങ്ങളായിട്ട് അവിടെ ആ പുൽമേട്ടിൽ ചിതറിക്കിടന്നിരുന്നു. അവനെ ഏതാണ്ട് പകുതിയോളം കടുവ ഭക്ഷിച്ചിരുന്നു. പക്ഷേ തല മാത്രം എന്തുകൊണ്ടോ തൊട്ടില്ല, അത് അതേപടി തന്നെ അവിടെ കിടപ്പുണ്ട്. വളരെയധികം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആ ചെറുക്കൻ്റെ ആ ശിരസ് കണ്ട ഇദ്ദേഹത്തിന് കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. പക്ഷേ അടുത്ത നിമിഷം തന്നെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി. ഈ സമയത്ത് കടുവ തിരികെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഈ തോക്ക് പ്രവർത്തിക്കുമോ എന്ന് ഉറപ്പുപോലുമില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ തോക്ക് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പു വരുത്തുകയാണ്. അതിനുശേഷം ഒരു മരത്തിൻ്റെ ചുവട്ടിലോ മുകളിലോ ഇരുന്നു കൊണ്ട് ഈ കടുവ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയുമാവാം. അങ്ങനെ വീണ്ടും മറ്റൊരു മരത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് ഇദ്ദേഹം തൻ്റെ തോക്ക് വൃത്തിയാക്കുന്ന സമയത്താണ്. ഈ സമയത്തല്ലെങ്കിൽ അദ്ദേഹം ചുറ്റും നോക്കുന്നുണ്ട് ഈ നരഭോജി കടുവയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടുവകളോ ഈ വഴി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അദ്ദേഹം തൻ്റെ തോക്ക് വൃത്തിയാക്കുന്ന സമയത്താണ് ഈ ഒരു ദ്വീപ്, ഇതൊരു ദ്വീപാണ്, ഇതിൻ്റെ തീരത്ത് കുറച്ച് അകലം മാറിയിട്ട് ഇതിൻ്റെ തീരത്ത് ഒരനക്കം ഇദ്ദേഹം ശ്രദ്ധിച്ചത്. ഈ ദ്വീപിൻ്റെ തീരത്തോട് ചേർന്നുള്ള മണലിലൂടെ ഒരു കടുവ ഇതേ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു വരുന്നുണ്ട്. അത് നമ്മുടെ നരഭോജിയായിട്ടുള്ള പെൺ കടുവയാണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയൊന്നുമില്ല. പക്ഷേ അതൊന്നും ആലോചിച്ചിരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സമയമില്ല. റെക്കോർഡ് വേഗത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഉരുണ്ട് മാറിയിട്ട് മുമ്പ് ഇങ്ങോട്ട് കയറി വന്ന ആ കയത്തിൻ്റെ തീരത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം വീണ്ടും ആ കടുവ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നോക്കി. പക്ഷേ ആ കടുവ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. വിരണ്ടുപോയ തഹ്വാർ അലിഖാൻ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ തോക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുത്തു. ഷർട്ടിൻ്റെ ഒരു ഭാഗം കീറിയെടുത്തിട്ട് കയത്തിലെ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ തോക്ക് അദ്ദേഹം തുടച്ച് വൃത്തിയാക്കി. ഇതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ തോക്ക് തൻ്റെ തോക്ക് എന്തിനും സജ്ജമായി എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അതോടുകൂടിയിട്ട് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം ഈ തഹ്വാർ അലിഖാന് തോന്നി. കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റുകളും ചോക്ലേറ്റ് കഷ്ണങ്ങളും ഒക്കെ ആ കയത്തിലെ വെള്ളത്തിലെ ചെളിയിൽ മുങ്ങിപ്പോയതിനാൽ അതെല്ലാം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്. ഒരു ചായ കിട്ടിയാൽ കൊള്ളാം എന്ന് വരെയും അദ്ദേഹത്തിന് തോന്നി. അതായത് തിരിച്ചു പോകണം എന്നുള്ള തോന്നൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടിക്കൂടി വരികയാണ്. കാരണം ഇവിടെ ചിതറിക്കിടക്കുന്ന ഈ ശരീരാവശിഷ്ടങ്ങൾ, ഒരു കടുവയുടെ സാന്നിധ്യം, അതും പോരാഞ്ഞിട്ട് നരഭോജി കടുവയാണോ അത് എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് തിട്ടവുമില്ല. എന്തും സംഭവിക്കാം. തൻ്റെ തോക്കാണെങ്കിൽ വെടിവെച്ചാൽ പൊട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ഒന്നും നേടാനാവാതെ എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു ചെല്ലും? കുറഞ്ഞ പക്ഷം ആ പയ്യൻ്റെ ബാക്കിയുള്ള മൃതശരീര ഭാഗങ്ങളെങ്കിലും എടുത്തുകൊണ്ട് ചെല്ലണം. എങ്കിൽ മാത്രമല്ലേ അവനെ യഥാവിധം അവർക്ക് സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ താൻ തീരത്ത് കണ്ട കടുവ തന്നെയാണോ നരഭോജി? അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ആ കടുവ ഇപ്പോൾ എവിടെ പോയി? അങ്ങനെ 100 ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. 3 വഴികളാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. ഒന്നുകിൽ ആ കടുവയെ തിരക്കി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ തിരികെ പോകുക. ഇത് രണ്ടും അല്ലെങ്കിൽ ഈ കടുവ അല്ലെങ്കിൽ ഏതെങ്കിലും കടുവ, നരഭോജി കടുവ തിരിച്ചു വരുന്നത് വരെയും ഇവിടെ ഏതെങ്കിലും മരത്തിൻ്റെ ചൂടിലോ മുകളിലോ അദ്ദേഹം കാത്തിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും അവസാനം പറഞ്ഞത് തന്നെയാണ് നല്ലത് എന്ന് തോന്നിയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ തോക്കുമായിട്ട് കടുവയും പ്രതീക്ഷിച്ച് അവിടെ തന്നെയിരുന്നു. അധികം വൈകിയില്ല, കുറച്ച് മാറി തീരത്ത് കടുവ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മുമ്പ് കണ്ട സ്ഥലത്ത് നിന്ന് വളരെയധികം ദൂരെയല്ലാത്ത മറ്റൊരു സ്ഥലത്താണ് കടുവ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കടുവ വെടിവെക്കാനായിട്ട് പറ്റിയ നല്ല പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ധൃതി വെക്കേണ്ട ഒരു കാര്യവുമില്ല. തഹവാർ അലിഖാൻ തൻ്റെ തോക്കെടുത്തിട്ട് ഈ കടുവയെ പോയിന്റ് ചെയ്ത് ലക്ഷ്യം വെച്ച് അങ്ങനെ അനങ്ങാതെ നിന്നു. ഇങ്ങനെ ആ കടുവയെ തന്നെ ഇദ്ദേഹം നോക്കി ലക്ഷ്യം വെച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു മുരൾച്ച കേട്ട് ഇദ്ദേഹം ഞെട്ടി. ഖാൻ ഉടൻ തന്നെ തൻ്റെ തോക്ക് 60 ഡിഗ്രി വലത്തേക്ക് ചെരിച്ച് അവിടെ എന്താണ് എന്ന് നോക്കി. അത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. മറ്റൊരു കടുവ ഇദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് ഒരു ചെടിയുടെ പുറകിൽ ഇരിപ്പുണ്ട്. വെറും 50 അടി അകലെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചെറിയ ചതുപ്പിൻ്റെ തീരത്താണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിച്ചെടിയുടെ പുറകിലാണ് ഈ കടുവ ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കടുവയെ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റുന്നില്ല. കടുവയുടെ തലയുടെ മുകൾ ഭാഗവും 2 ചെവികളും മാത്രമാണ് ഇദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇദ്ദേഹം ആലോചിച്ചു, ഈ 2 കടുവകളിൽ ഏതാണ് എനിക്ക് കൂടുതൽ ഭീഷണിയായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ 2 കണ്ട വലത്ത് വശത്തിരിക്കുന്ന കടുവ തന്നെയാണ് ഭീഷണി. ആദ്യത്തെ കടുവ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ 2 കടുവ ഇദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് ഈ ഒരു ദിക്കിലേക്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം തോക്കെടുത്ത് അങ്ങോട്ട് തന്നെ പോയിന്റ് ചെയ്തു. പക്ഷേ വെടിവെക്കാനായിട്ട് കിട്ടുന്ന സ്ഥലം ഏതാണ്? ഈ ഫോർഹെഡ്, അതായത് നെറ്റിയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വേട്ടക്കാരനും അങ്ങോട്ടേക്ക് ലക്ഷ്യം വെക്കില്ല, കാരണം തലയോടിന് നല്ല കട്ടിയാണ്. കറക്റ്റ് ആംഗിളിലല്ല വെടിവെക്കുന്നതെങ്കിൽ ഈ ബുള്ളറ്റ് തലയോട്ടി തകർത്ത് അകത്ത് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഈ തലയിൽ തട്ടി അത് വേറെ ദിശയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖാൻ തൻ്റെ തോക്ക് സ്വല്പം താഴ്ത്തി ഉന്നം പിടിച്ചു. എങ്കിലും ഇതൊരു റിസ്കി ഷോട്ട് തന്നെയാണ്, കാരണം കടുവയുടെ മുന്നിൽ ചെടികളുണ്ട്. ചില ചെടികളുടെ കമ്പുകളൊക്കെ മറിഞ്ഞിട്ട് അതിൻ്റെ പുറകിലാണ് കടുവ ഇരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ശിഖരത്തിലോ ചെടിയുടെ അറ്റത്തോ വന്ന് ഈ ബുള്ളറ്റ് വന്ന് തട്ടിയാൽ മതി, ഇത് മറ്റൊരു ദിശയിലേക്ക് പോവുകയും ചെയ്യും. എന്താണെങ്കിലും ഖാന് മറ്റൊരു വഴിയുമില്ല, കാരണം കടുവ തന്നെ കണ്ടു കഴിഞ്ഞു. അടുത്ത നിമിഷം ഖാൻ കാഞ്ചി വലിച്ചു. കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ഇലകൾ 4 വശത്തേക്കും ചിതറി കടുവ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അതിന് വെടി കൊണ്ടില്ല എന്ന് ഉറപ്പാണ്. ഇതേ സമയം ഇടത്തുവശത്തുണ്ടായിരുന്ന മറ്റേ കടുവയും ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഭവ വികാസങ്ങളുടെ ഫലമായിട്ട് ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് അതും വരണ്ടിട്ട് അവിടെ നിന്ന് ഓടി മറഞ്ഞു. ഈ 2 കടുവകളും ഇപ്പോൾ ഈ അലിഖാൻ്റെ ദൃഷ്ടിപഥത്തിൽ ഇല്ല. ഒരു ക്ലീൻ മിസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ വെടി മുമ്പിലുണ്ടായിരുന്ന ഏതെങ്കിലും ചെടിയുടെ അറ്റത്തോ അതിൻ്റെ ശിഖരത്തോ തട്ടിയിട്ട് തെറിച്ച് മറ്റൊരു വഴിയെ പോയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. കടുവകൾ 2 ഓടിപ്പോയെങ്കിലും തഹവർ അലിഖാൻ കുഴപ്പത്തിലായി. ഈ 2 കടുവകളും ഇനിയും അവിടെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മറിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ഉറപ്പ് വരുത്തിയിട്ടേ ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു സാധാരണ കടുവയാണെങ്കിൽ ഈ വെടിശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് പോകും. പക്ഷേ ഒരു നരഭോജി അങ്ങനെ പോവില്ല. അവൻ അവിടെ തന്നെ, അല്ലെങ്കിൽ അവൾ അവിടെ തന്നെ കറങ്ങി നടപ്പുണ്ടാവും. അത് ഉറപ്പ് വരുത്താതെ ഇദ്ദേഹത്തിന് ഇവിടെ വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. അത് നരഭോജി കടുവയാണെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ വെടിവെച്ചേ മതിയാവും. 2 കടുവകളും നിന്നിരുന്നത് ഇദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്ന ചെറിയൊരു ചെളി നിറഞ്ഞ പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെ ഒരു ചെളി പ്രദേശം ഇറങ്ങി കയറി അപ്പുറെ കടക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്രാവശ്യം ഇദ്ദേഹം തൻ്റെ ഈ തോക്കെല്ലാം കറക്റ്റായിട്ട് ഈ കഴുത്തിൻ്റെ പുറകിൽ വെച്ച് കെട്ടിയിട്ട് സാവധാനം സമയമെടുത്താണ് ഈ ചെളിക്കുണ്ട് നീന്തി ഇദ്ദേഹം അപ്പുറേ കടന്നത്. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഈ 2 കടുവ ഇരുന്ന സ്ഥലം നോക്കി. അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ ഈ ബുള്ളറ്റ് ദിശ മാറിയിട്ട് അല്ലെങ്കിൽ ഈ ചെടിയിൽ തട്ടിയിട്ട് തിരിച്ചു പോയതാണ്. 2 കടുവ കിടന്നിരുന്ന സ്ഥലവും ഇദ്ദേഹം പരിശോധിച്ചു. 2 കടുവകളുടെയും കാൽ മുദ്രകൾ ഇദ്ദേഹം നോക്കി. ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ 2 കടുവകളും ഇദ്ദേഹം അന്വേഷിക്കുന്ന നരഭോജി പെൺകടുവയുടേത് അല്ല. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് ആശ്വാസമായി, കാരണം നരഭോജി അല്ലെങ്കിൽ ഉടനടി ഈ 2 കടുവകളിൽ നിന്നും ഒരു ആക്രമണം ഇദ്ദേഹം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് ശരിക്കും ഏറ്റവും പ്രയാസമേറിയ ഒരു പണി ഇദ്ദേഹത്തിന് ബാക്കിയുള്ളത്. ഇദ്ദേഹം തിരിച്ച് ഈ കയത്തിലൂടെ വീണ്ടും ഇറങ്ങി അപ്പുറേ വന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് ഇദ്ദേഹം ഊരിയിട്ട് നിലത്ത് വിരിച്ചിട്ടു. 1-2 ചുള്ളിക്കമ്പുകൾ കയ്യിലെടുത്തു. എന്നിട്ട് അവിടെയും ഇവിടെയുമായിട്ട് ചിതറിക്കിടന്നിരുന്ന ആ ചെറുക്കൻ്റെ അവശിഷ്ടങ്ങൾ, തല ഉൾപ്പെടെയുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം ഈ കമ്പുകൾ കൊണ്ട് തട്ടി തട്ടി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഊരി നിലത്ത് വെച്ചിരുന്ന ഈ ഷർട്ടിനുള്ളിലേക്ക് ഇദ്ദേഹം തട്ടി കയറ്റി. എന്നിട്ട് എല്ലാം ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും മിച്ചമുള്ള എല്ലാ ഭാഗങ്ങളും ഷർട്ടിൻ്റെ ഉള്ളിലായി എന്ന് മനസ്സിലാക്കിയ ശേഷം ഇദ്ദേഹം ആ ഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി ഒരു ഭാണ്ഡം പോലെയാക്കി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു നടന്നു. ആ പോകുന്ന വഴിയിലാണല്ലോ ഇങ്ങോട്ട് അദ്ദേഹം ചാടിക്കടന്ന അല്ലെങ്കിൽ നീന്തി ഇറങ്ങി വന്ന ആ വലിയ കയമുള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ കരയിൽ നിന്നുകൊണ്ട് ഈ ഭാണ്ഡക്കെട്ട് ഇദ്ദേഹം വീശി അപ്പുറത്തെ കരയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് തോക്ക് പുറയിൽ കിട്ടിയിട്ട് പഴയതുപോലെ ഈ കയത്തിനുള്ളിൽ ഇറങ്ങിയിട്ട് ഒരു വിധത്തിൽ നീന്തി അദ്ദേഹം അക്കരെ കടന്നിട്ട് വീണ്ടും ഈ ചെറുക്കൻ്റെ അവശിഷ്ടങ്ങളുള്ള ഈ കെട്ടെടുത്ത് തോളിലേറ്റിയിട്ട് അദ്ദേഹം നടന്ന് നടന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്ന ആ ട്രാക്കർ ഇരുന്ന ആ മരത്തിൻ്റെ ചുവടിലെത്തിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് താഴെ ഇറക്കി രണ്ടുപേരും സുരക്ഷിതമായിട്ട് തിരിച്ച് ആദ്യം ഇവർ പുറപ്പെട്ട അതേ സ്ഥലത്ത് ആ ഗ്രാമവാസികളെല്ലാം കൂടി നിൽക്കുന്ന അതേ സ്ഥലത്ത് തിരികെയെത്തി. അകലെ നിന്നും നടന്നു വരുന്ന തഹ്വാർ അലിഖാൻ്റെ കയ്യിലെ കെട്ട് കണ്ടിട്ട് ആ കുട്ടിയുടെ അച്ഛന് വൃദ്ധനായ അച്ഛന് അതെന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ആ ഒരു പൊതിക്കെട്ട് തുറന്നപ്പോൾ അവിടെ ഉണ്ടായ രംഗം, അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറാനായിട്ട് വർഷങ്ങളെടുത്തു എന്നാണ് തഹ്വാർ അലിഖാൻ എഴുതിയിരിക്കുന്നത്. അവൻ വധിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ അരികിൽ തന്നെയാണ് ആളുകൾ അവനെ അടക്കം ചെയ്തത്. അതായത് അവൻ മരം വെട്ടിക്കൊണ്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അവനെ അടക്കം ചെയ്തത്. സംസ്കാരവും ചടങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ 15-കാരൻ്റെ പിതാവ് വൃദ്ധനായ ആ അച്ഛൻ വേച്ച് വേച്ച് ഇദ്ദേഹത്തിൻ്റെ തഹ്വാർ അലിഖാൻ്റെ അരികിൽ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും ഈ കടുവയെ കൊന്നിട്ടേ ഇവിടെ നിന്ന് പോകാവൂ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഇവിടെ ആവർത്തിക്കും, അതൊന്നും സഹിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. തഹ്വാർ അലിഖാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് മറുപടിയായിട്ട് അദ്ദേഹം തലയൊന്ന് കുലുക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുന്നു. ആ ദിവസം അപ്പോഴും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇദ്ദേഹം രാവിലെ ഇവിടെ എത്തി, സംഭവങ്ങൾ അറിഞ്ഞു, കടുവയെ തേടി കാട്ടിനുള്ളിലേക്ക് പോയി, ഈ കുട്ടിയുടെ അവശിഷ്ടങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചെത്തി. ഇപ്പോഴും ഈ ദിവസം അവസാനിച്ചിട്ടില്ല. ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ഇനിയും എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ തഹ്വാർ അലിഖാൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തയിൽ എങ്ങനെയോ കടന്നുകൂടി. ആ കൊലയാളി കടുവയെ വീണ്ടും ഇതേ സ്ഥലത്ത് വെച്ച് താൻ കണ്ടുമുട്ടും എന്ന് തൻ്റെ മനസ്സിൽ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അങ്ങനെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തോന്നിയത് എന്നുള്ള കാര്യം ഇദ്ദേഹം തന്നെ പിന്നീട് സ്വയം കണ്ടെത്തുകയും ചെയ്തു. ആ പയ്യൻ്റെ ശവമടക്കുന്ന സമയത്ത്, ആ 15-കാരനെ അടക്കിയ സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകളുടെ വായിൽ നിന്നും കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടിയിട്ട് ഓരോ ചിന്തകളായിട്ട് തോന്നാനായിട്ട് തുടങ്ങിയത്. താൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം, ഈ 15-കാരനെ അടക്കിയിരിക്കുന്ന സ്ഥലം, ഇവർ സ്ഥിരമായിട്ട് വിറക് വെട്ടുന്ന സ്ഥലം, ഈ സ്ഥലമാണ് ഈ നരഭോജി കടുവയുടെ, പെൺ കടുവയുടെ സ്ഥിരമായിട്ടുള്ള ഹണ്ടിങ് ഗ്രൗണ്ട്. അവൾ തൻ്റെ സകല ഇരകളെയും വധിച്ചിരിക്കുന്നത് നീൽകമൽ ഖാലിൻ്റെ ഈ തീരത്ത് വെച്ചിട്ടാണ്. അവിടെ കൂടിയിരുന്ന പല ആളുകളുടെ കയ്യിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഈ നരഭോജി കടുവ മറ്റെങ്ങും വേട്ടയാടാനായിട്ട് പോകുന്നില്ല. ഈ ഒരൊറ്റ സ്ഥലത്ത് കിടന്നാണ് ഈ കടുവ കിടന്ന് വിലസുന്നത്. അതായത് അവൾ ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു വിവരം തലച്ചോറിൽ കയറിയത് കൊണ്ടാണ് തഹ്വാർ അലിഖാന് ഇനിയും ഈ ദിവസം അവസാനിച്ചിട്ടില്ല എന്നും ഇന്ന് തന്നെ ആ കടുവയെ താൻ വീണ്ടും കാണും എന്നുള്ള ഒരു തോന്നൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. ഖാൻ ചുറ്റുമൊന്ന് നോക്കി. ഇതുപോലുള്ള ഒരു നരഭോജി കടുവയ്ക്ക് വിഹരിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഇത്. കൊല നടത്തി ഇരകളെയും കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ കടുവയ്ക്ക് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് മറയാം. ഇതിനിടയിൽ അനേകം ചതുപ്പുകളും കണ്ടൽമാനങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾക്ക് ഇതിനെ പിന്തുടർന്ന് ചെല്ലാനായിട്ട് സാധിക്കില്ല. ഈ തഹ്വാർ അലിഖാന് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് എത്രത്തോളം പരിശ്രമിച്ചിട്ടാണ് ആ പയ്യൻ്റെ മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടെടുക്കാനായി. അങ്ങനെ തഹ്വാർ അലിഖാൻ ഒരു തീരുമാനമെടുത്തു. ബോട്ടിൽ നിന്നും തൻ്റെ സാധനങ്ങളെല്ലാം, ഷർട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം തോക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കുക. ശേഷം ഒന്ന് ചെറുതായിട്ട് മയങ്ങുക. രാത്രിയാകുമ്പോഴേക്കും ഇവരുടെ ബോട്ടിൽ ഈ നീൽകമൽ ഖാലിൻ്റെ തീരങ്ങളിൽ ഒന്നുകൂടി പട്രോളിങ് നടത്തുക. ആ സമയത്ത് ഉറപ്പായിട്ടും ഈ നരഭോജി കടുവയെ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് സാധിക്കും. കാരണം കടുവ ഒരിക്കലും ഈ ഭാഗങ്ങൾ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നില്ല. നരഭോജി കടുവകൾ ബോട്ടിൻ്റെ ശബ്ദം, മനുഷ്യൻ്റെ ശബ്ദം, ലൈറ്റ് ഇതൊന്നും ഭയപ്പെടുന്ന കൂട്ടരല്ല. അതുകൊണ്ട് തന്നെ ബോട്ടിൽ പോയിട്ട് ഈ നരഭോജിയെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഈ പയ്യനെ അടക്കിയിരിക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെ കഴിച്ചു കൂട്ടാനാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. എന്താണെങ്കിലും ആ നരഭോജി കടുവ ഇവിടെ ഇന്നത്തെ രാത്രിയിൽ പ്രത്യക്ഷപ്പെടാതിരിക്കില്ല. തൻ്റെ പദ്ധതികൾ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോടും അവിടെ കൂടിയിരുന്ന ആളുകളോടും പറഞ്ഞു. അവർ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്ന് കുളിച്ചു. എന്നിട്ട് പുതിയ ഷർട്ട് എടുത്തിട്ടു. ശേഷം തൻ്റെ തോക്ക് ക്ലീനാക്കിയിട്ട് അത് ശരിക്കും പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതിനുശേഷം ഒരു പായ എടുത്തിട്ട് ഈ തീരത്ത് കിടന്ന് അദ്ദേഹം മയങ്ങി. അങ്ങനെ മയങ്ങാനായിട്ട് അദ്ദേഹത്തിന് ധൈര്യക്കുറവൊന്നും ഉണ്ടായില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കാവലായിട്ട് 100-ൽ കൂടുതൽ ഗ്രാമീണരാണ് അവിടെ ഉള്ളത്. ഖാൻ എണീക്കുന്നത് വരെയും കാവലിരിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു. ഈ സമയത്ത് പെണ്ണുങ്ങൾ അവിടെ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, കാപ്പിയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഗ്രാമീണരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഖാനിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ്. മയങ്ങിപ്പോയ തഹ്വാർ അലി ഖാൻ ഇരുട്ടുന്നതിന് തൊട്ട് മുമ്പാണ് എഴുന്നേറ്റത്. ഒരു ചായ കുടിച്ചിട്ട് അദ്ദേഹം തയ്യാറാകുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ ആ ബോട്ട് അങ്ങോട്ടേക്ക് വന്നെത്തി. ആ ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ നരഭോജി കടുവ 2-3 മിനിറ്റുകൾക്ക് മുമ്പ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരതിനെ ഇതിൻ്റെ തീരത്ത് വെച്ച് കണ്ടതാണ്. ഇവിടെ നിന്നും 1 മൈല് താഴോട്ട് മാറിയിട്ട് ഒരു കണ്ടൽ മരത്തിൻ്റെ ചുവട്ടിലാണ് അവൾ നിൽക്കുന്നത്. അത് ആ പെൺകടുവയുടെ സ്ഥിരം സ്ഥലമാണ്. ഇവർ പലവട്ടം ആ പെൺകടുവയെ ആ ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് അത് മാറുന്ന പ്രശ്നമില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതൊരു നരഭോജി കടുവയാണ്. അതുകൊണ്ട് ബോട്ട് വന്നാലോ ലൈറ്റ് ഇടിച്ചാലോ ഇങ്ങനെ വെള്ളം വെച്ചാലൊന്നും അത് പോവില്ല. അതൊരു മനുഷ്യനെയും കൊണ്ടേ പോകും. നദിയുടെ 1 മൈൽ താഴെ തീരത്തുള്ള കണ്ടൽ മരത്തിൻ്റെ ചുവട്ടിൽ നരഭോജി കടുവ. തൻ്റെ തോന്നൽ ശരിയായിരിക്കുന്നു. താൻ എവിടെ വെച്ചാണോ ആ പെൺകടുവയെ കാണും എന്ന് വിചാരിച്ചത് അതേ സ്ഥലത്ത് തന്നെ അവൾ തനിക്കായി കാത്തു നിൽക്കുന്നു. ഒട്ടും താമസിക്കാതെ തന്നെ തഹ്വാർ അലിഖാൻ തൻ്റെ തോക്കുമെടുത്ത് ഒരു വള്ളത്തിലേക്ക് ചാടിക്കയറി. അദ്ദേഹത്തെ കൂടാതെ 3 പേർ കൂടി ആ വള്ളത്തിൽ ഉണ്ടായിരുന്നു. ഈ വള്ളത്തിൽ ഇദ്ദേഹം തോക്ക് മാത്രമല്ല ഒരു ബാറ്ററിയും ഒരു ലൈറ്റും ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ഈ വള്ളത്തെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന ഈ ബോട്ട് കെട്ടി വലിക്കുകയായിരുന്നു. കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അരികിൽ നിന്നും 300 അടി മാറിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഈ ബോട്ട് തിരികെ പോയി. പിന്നീട് ഈ വഞ്ചിയിൽ ഇദ്ദേഹം, ഈ തഹ്വാർ അലിഖാനും ബാക്കി 3 പേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ഈ ബോട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഇത് ഒരു ഷോട്ട് ഗൺ ഒക്കെ ആയിട്ട് ഈ വഞ്ചിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ വഞ്ചിയിലെ ആളുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് വഞ്ചിയുടെ ഏറ്റവും പുറകിൽ അമരത്ത് വഞ്ചിക്കാരൻ ഇരുന്ന് തുഴയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു പടിയിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഒരു ഷോട്ട് ഗണ്ണുമായിട്ട് ഇരിപ്പുണ്ട്. ഈ വഞ്ചിയുടെ ഏറ്റവും അറ്റത്ത് മുൻഭാഗത്ത് തൻ്റെ 2 കാലുകളും ഇടത്തോട്ടും വലത്തോട്ടും താഴേക്ക് ഇട്ടിട്ട് മുന്നോട്ട് നോക്കിയ രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് തഹ്വാർ അലിഖാൻ ഇരിക്കുന്നത്. വള്ളത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് കാലുകൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മുന്നോട്ട് നോക്കുന്ന രീതിയിൽ ഇരിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ വള്ളത്തിൻ്റെ പുറകു ഭാഗത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വള്ളത്തിൻ്റെ മുൻഭാഗം കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇടതുവശം, വലതുവശം, മുൻഭാഗം ഇതെല്ലാം ഒരൊറ്റ വ്യൂവിൽ തന്നെ, ഒരൊറ്റ ഇരിപ്പിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി കടുവ ഇടതുവശത്തുണ്ടെങ്കിലും, മുൻപിലുണ്ടെങ്കിലും, വലതുവശത്തുണ്ടെങ്കിലും എണീറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇദ്ദേഹത്തിന് ഇടത്തും മുൻപും വലത്തും ഉള്ള കടുവകളെ, അല്ലെങ്കിൽ ഇരകളെ വേട്ടയാടാനായിട്ട് എളുപ്പമാണ്. ഇനി ഇതുകൂടാതെ വള്ളം കരയിലേക്ക് അടുപ്പിച്ചാൽ തന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തിൽ കരയിലേക്ക് ചാടി ഇറങ്ങാനായിട്ടും സാധിക്കും. നേരം അതിവേഗം രാത്രിയാവുകയാണ്. തീരങ്ങളിലെ കാഴ്ചകളൊക്കെ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഖാൻ തൻ്റെ ഷൂട്ടിംഗ് ലാമ്പ് ബാറ്ററിയിലേക്ക് ഘടിപ്പിച്ചു. ഈ ലാമ്പ്, അതായത് ഈ ബൾബ്, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ബൾബ് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അതുകൊണ്ട് ഈ ബൾബ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞേ മതിയാവും. നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ മുമ്പിലുള്ള ഫോഗ് ലാമ്പ്, അല്ലെങ്കിൽ സാധാരണ ആ ബൾബ്, അതുപോലെ തന്നെയുള്ള ഒരു ബൾബും റിഫ്ലക്ടറുമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. വലിയൊരു റിഫ്ലക്ടർ, അതിൻ്റെ നടുവിൽ ഒരു ബൾബ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടന. ഈ റിഫ്ലക്ടറും ബൾബും കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ റിഫ്ലക്ടറിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു ഡെമോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കണ്ണടച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഒന്ന് കണ്ണു തുറന്നിട്ട് ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കണം. ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിഫ്ലക്ടർ ബൾബ് ഒക്കെ ഏതാണ്ട് ഇതുപോലാണ് ഇരിക്കുന്നത്. അതായത് ഇത് റിഫ്ലക്ടറാണ്, ഈ റൗണ്ട് ഭാഗം റിഫ്ലക്ടറാണ്. ഇതുകൂടാതെ ഈ നടുഭാഗത്തുള്ള അവിടെയാണ് ബൾബ് ഉള്ളത്. ഈ റിഫ്ലക്ടറും ബൾബും പിടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഈ തഹ്വാർ അലിഖാൻ തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബൾബും റിഫ്ലക്ടറും ഹാൻഡിലും ലൈറ്റും ഒക്കെയാണ് ഇത്. രാത്രിയിൽ ഇത്തരം വേട്ടകൾക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായി ഉണ്ടാവും. ആ സഹായിയുടെ കയ്യിലാവും ഈ ലൈറ്റും റിഫ്ലക്ടറും ബാറ്ററിയും ഒക്കെ ഉണ്ടാവുക. ഈ ലൈറ്റും റിഫ്ലക്ടറും വെച്ചിട്ട് ഈ ഇരയെ ഇവർ കണ്ടെത്തും. അതിനുശേഷം ഇദ്ദേഹം തോക്കെടുത്തിട്ട് ഈ ഇരയെ വെടിവെക്കും. ഇതാണ് സാധാരണ ഇദ്ദേഹം ചെയ്യാറ്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ഒരു സാധനം തോക്കിൻ്റെ ആ ബാരലിൻ്റെ ഭാഗത്ത് തന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു സഹായിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ അതിന് ഇദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്. അതായത് ഈ ബൾബിൽ നിന്നും റിഫ്ലക്ടറിൽ നിന്നും വലിയ ശക്തിയേറിയ പ്രകാശമാണ് ഇരയുടെ മുകളിലേക്ക് ചെന്ന് വീഴുക. അങ്ങനെ വീണു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനാവാതെ ഒരു കുറ്റിച്ചെടിയുടെ പുറകിലൊക്കെയാണ് കടുവ ഇരിക്കുന്നതെങ്കിൽ അത് മുന്നോട്ടൊരിക്കലും വരില്ല. ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന ഒരു മൃഗം, കടുവ, മുമ്പിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് ലൈറ്റ് മറ്റൊരു വശത്തേക്കാണ് അടിക്കുക. അപ്പോഴേക്കും ഈ കടുവയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുകയും ഇതെന്താണ് എന്നറിയുവാൻ വേണ്ടിയിട്ട് കടുവ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല വേട്ടത്തിൽ ഇദ്ദേഹത്തിന് ഇരയെ കിട്ടുകയും വെടിവെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇത് പിടിക്കാനായിട്ടൊരു സഹായി ഇദ്ദേഹത്തിൻ്റെ കൂടത്തിൽ ഉണ്ടാവും. എന്താണെങ്കിലും തൻ്റെ ബൾബ്, ബാറ്ററി, റിഫ്ലക്ടർ, തോക്ക് ഇതെല്ലാം തയ്യാറാക്കിയിട്ട് ഈ ഖാൻ ഈ വഞ്ചിയുടെ ഏറ്റവും മുന്നിൽ തന്നെ കാലും കവച്ച് ഇരിപ്പുണ്ട്. ഇപ്പോൾ നേരം പൂർണ്ണമായിട്ടും ഇരുട്ടിക്കഴിഞ്ഞു. ഇരുവശവുമുള്ള തീരങ്ങൾ മാത്രമാണ് കഷ്ടിച്ച് കാണാൻ സാധിക്കുന്നത്. അതിനുമപ്പുറമുള്ള കാട് നല്ല ഇരുട്ടിൽ തന്നെയാണ് ഉള്ളത്. കടുവ മിനിറ്റുകൾക്ക് മുമ്പ് നിന്നിരുന്നു എന്ന് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ചെളി പുരണ്ട തീരത്ത് പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടുകൾ ബൾബിൻ്റെ വെളിച്ചത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ കടുവ തൊട്ടടുത്തുള്ള തീരത്തുകൂടി നടക്കുന്നുണ്ട് എന്ന അറിവ് ഈ വഞ്ചിയിലുണ്ടായിരുന്ന ആളുകളെ ഭീതിയിലാഴ്ത്തി. നീൽക്കമൽ ഖാലിലെ നരഭോജിയായിട്ടുള്ള പെൺകടുവ ഈ തീരത്ത് ഇരുട്ടിൽ നിന്നുകൊണ്ട് തങ്ങളെ തന്നെ നോക്കുന്നുണ്ട് എന്നുള്ള അറിവ് ആരെയും പേടിപ്പിക്കും. ബൾബിൻ്റെ വെട്ടം വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ വഞ്ചിയിലുണ്ടായിരുന്ന ആളുകൾ രൂക്ഷമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഒരനക്കം കിട്ടുക, അല്ലെങ്കിൽ എവിടെയാണ് ഈ നരഭോജി കടുവ ഉള്ളത് എന്നുള്ള ആകാംക്ഷയിലാണ് ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വള്ളത്തിൻ്റെ അമരത്തുണ്ടായിരുന്ന വഞ്ചിക്കാരൻ്റെ നോട്ടം മുഴുവൻ ബാക്കിയുള്ള ഇരുണ്ട സ്ഥലങ്ങളിലേക്കായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വിചാരം മുഴുവൻ എല്ലാവരും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ കടുവ ഒന്നുകിൽ നീന്തി വരും അല്ലെങ്കിൽ ചാടി വരും. അതുകൊണ്ട് ഇദ്ദേഹം മാത്രം മറ്റു സ്ഥലങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. ശ്വാസം വിടുന്നത് കേൾവിക്ക് തടസ്സമാകുമോ എന്നുള്ള ഭയത്തിൽ ശ്വാസം പോലും വളരെ പതുക്കെയാണ് ഇവരെടുത്തുകൊണ്ടിരുന്നത്. ഇതേ സമയം തീരത്തേക്ക് ബൾബിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കൊണ്ടിരുന്ന തഹ്വാർ അലിഖാൻ ഇരുട്ടിൽ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ ശ്രദ്ധിച്ചു. തഹ്വാർ അലിഖാൻ ലൈറ്റ് നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. ഇത് നരഭോജി കടുവ തന്നെയാണ്, ഈ വഞ്ചിയിലുണ്ടായിരുന്ന ആരോ പറഞ്ഞു. അത് കേട്ടതോടെ ആ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇതേസമയം നദിയുടെ ഈ ഖാലിൻ്റെ ഏതാണ്ട് നടുഭാഗത്തുണ്ടായിരുന്ന ഈ വള്ളം എത്രയും വേഗം ഈ കടുവയെ കണ്ട സ്ഥലത്തേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമായിരുന്നു. ഒരു നിമിഷം പാഴാക്കിയാൽ കടുവ കൺവെടത്തു നിന്ന് മറിഞ്ഞു കളയും. അങ്ങനെയാണെങ്കിൽ കടുവ എവിടെ നിന്നാണ് പിന്നീട് വരിക എന്നും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഏത് ഭാഗത്തുനിന്നാണ് ഇത് ആക്രമിക്കുക എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ വള്ളക്കാരൻ കടുവയുടെ കണ്ണുകൾ ഇരുട്ടിൽ കണ്ടതോടെ ഭയന്ന് ഈ വള്ളത്തിൻ്റെ അമരത്ത് അനങ്ങാതിരിപ്പാണ്. ഇത് കണ്ടിട്ട് തഹ്വാർ അലിഖാന് ദേഷ്യം വന്നു. ഇദ്ദേഹം ഉച്ചത്തിൽ അലറിക്കൊണ്ട് അയാളോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, വള്ളം നേരെ ഈ കടുവ നിൽക്കുന്ന അങ്ങോട്ടേക്ക് പായിക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഭാഷ കുറച്ച് കടുത്തുപോയി. ഇത് കേട്ടിട്ട് വിരണ്ടുപോയ വള്ളക്കാരൻ തലങ്ങും വിലങ്ങും തുഴയാനായിട്ട് തുടങ്ങി. അയാൾ ഇടതുവശത്തും വലത്തുവശത്തും തുഴയിട്ടിട്ട് ലക്ഷ്യബോധമില്ലാതെ എങ്ങോട്ടൊക്കെയോ തുഴയാനായിട്ട് തുടങ്ങി. അതോടുകൂടി വള്ളം കിടന്ന കിടപ്പിൽ നിന്ന് 90 ഡിഗ്രി വട്ടം കറങ്ങി. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ പരിഭ്രാന്തി മൂത്ത ഈ വള്ളക്കാരൻ വീണ്ടും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യത്തിൽ ഇരുട്ടിൽ കടുവ നിന്നിരുന്ന അതേ തീരത്തേക്കാണ് ഇയാൾ അറിയാതെയാണെങ്കിലും ആ വള്ളം തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആകെ വിരണ്ടുപോയ അയാളുടെ മാനസിക നില തന്നെ തെറ്റിയിരുന്നു. വള്ളം നേരെ കടുവ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയ വള്ളത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളുടെ തൊണ്ടയിലെ വെള്ളം വറ്റി. അതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവര് പിന്നീട് ശബ്ദിക്കാതായി. വള്ളം കിടന്ന് ആടി ഉലഞ്ഞതോടെ തഹ്വാർ അലിഖാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബൾബും റിഫ്ലക്ടറും അതും വള്ളത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു. അതുകൊണ്ട് തന്നെ കടുവ നിൽക്കുന്ന സ്ഥലത്തേക്കല്ല ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ബൾബ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ തഹ്വാർ അലിഖാന്റെ നോട്ടം ഈ കടുവ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉടനെ ആ തീരത്ത് ഇരുട്ടിൽ വരകളുള്ള ഒരു രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് അദ്ദേഹം കണ്ടു. ആ രൂപം പെട്ടെന്ന് തന്നെ തൊട്ടപ്പുറയുണ്ടായിരുന്ന ഒരു കണ്ടൽ മരത്തിൻ്റെ പുറകിലേക്ക് മറഞ്ഞു. ഉടൻ തന്നെ ഖാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബൾബ് തൻ്റെ നിയന്ത്രണത്തിലാക്കിയിട്ട് ഈ കണ്ടൽ മരത്തിൻ്റെ പുറകിലേക്ക് ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്ക് അടിച്ചു നോക്കി. അവിടെ ഇരുട്ടിൻ്റെ മറവിൽ ഈ മരത്തിൻ്റെ പുറകിൽ കടുവയുടെ പുറകുഭാഗം ഇവർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പുറകിലെ രണ്ട് കാല്, വാല്, ഇതെല്ലാം ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇവർക്ക് കാണാൻ സാധിച്ചു. ലൈറ്റ് ഇത്ര തീക്ഷ്ണമായിട്ട് അടിച്ചിട്ടും ഇത്രയും ബഹളം ഇവർ വെച്ചിട്ടും ഈ കടുവ അവിടെ നിന്ന് മാറാതെ നിൽക്കുന്നത് കണ്ടതോടെ ഇദ്ദേഹത്തിന് തഹ്വാർ അലിഖാൻ ഒരു കാര്യം മനസ്സിലായി. അത് ഇവരന്വേഷിക്കുന്ന നരഭോജി കടുവ തന്നെയാണ്. അതായത് ആ കടുവ ശരിക്കും ഇവരെ നോട്ടമിട്ടാണ് നിൽക്കുന്നത്. അവൾക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരം മുതലാക്കി അത് ഏതുവഴിയും പാഞ്ഞു വരാം. ഇനിയും വെടിവെക്കാനായിട്ട് താമസിച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഖാൻ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ബൾബ് റിഫ്ലക്ടർ തൻ്റെ പുറയിലുണ്ടായിരുന്ന ആളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തോക്ക് കയ്യിലെടുത്തു. പക്ഷേ ഭയം കൊണ്ടുണ്ടായ വിറയൽ കാരണം ആ പാവത്തിന് ആ ലൈറ്റ് നേരെ ചുവ പിടിക്കാനായിട്ട് സാധിച്ചില്ല. കണ്ടൽ മരത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന കടുവയുടെ ഭാഗത്ത് നിന്ന് നോട്ടം മാറിപ്പോകാതിരിക്കാനായിട്ട് പുറകോട്ട് നോക്കാതെ തന്നെ ഈ ഖാൻ ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലും വന്നിട്ട് ഇദ്ദേഹത്തിന് പകരം, ഇയാൾക്ക് പകരം ഈ ലൈറ്റ് പിടിക്കാമോ എന്ന് ആരാഞ്ഞു. പക്ഷേ ഭയം കാരണം ആരും മുന്നോട്ട് വന്നില്ല. തോക്ക് കയ്യിലുണ്ടായിരുന്ന ഫോറസ്റ്റ് ഗാർഡ് വരെയും അവരവർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ വിറങ്ങലിച്ച് മരച്ച് ഇരിപ്പാണ്. ഒന്ന് ഒച്ചയിടാനുള്ള ത്രാണി പോലും, അല്ലെങ്കിൽ ഈ ഖാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാനുള്ള ത്രാണി പോലും ഇവർക്കില്ല. പക്ഷേ ശരിക്കും തഹ്വാർ അലിഖാനും ഒന്ന് വിരണ്ടു. കാരണം ഇനി ലൈറ്റും ഈ പറയുന്ന തോക്കും ഇദ്ദേഹം തന്നെ പിടിക്കണം. ഇതേ സമയം നിയന്ത്രണം വിട്ട വഞ്ചി ഈ കടുവ നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് അതേ തീരത്തേക്ക് സാവധാനം ചെന്നടുക്കുകയായിരുന്നു. ഈ സംഭവിക്കുന്നതൊന്നും തനിക്കല്ല മറ്റാർക്കോ സംഭവിക്കുന്നതാണ് എന്നൊക്കെയാണ് തഹ്വാർ അലിഖാന് ആ സമയത്ത് തോന്നിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും മന്ത്രിച്ചു, തഹ്വാർ ഇത് നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കേണ്ട ജോലിയാണ്, നീ പെട്ടെന്ന് സട കുടഞ്ഞ് എണീക്കുക. അദ്ദേഹം ഒരു നിമിഷം ഒന്ന് പുറകിലേക്ക് നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്കും ആ കടുവ നിൽക്കുന്ന സ്ഥലത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകെ മനോനില തെറ്റിയ ആ വഞ്ചിക്കാരൻ്റെ കയ്യിൽ നിന്നും തുഴകള് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതേ സമയം ഇവരുടെ തോണി കൃത്യമായിട്ട് തന്നെ ആ കടുവ നിൽക്കുന്ന മരത്തിൻ്റെ തൊട്ട് മുന്നിൽ കുറച്ച് മുന്നിൽ മണലിൽ ചെന്ന് ഇടിച്ചു കയറി. ആദ്യം ബാലൻസ് പോയെങ്കിലും ഇത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്ന തഹ്വാർ അലിഖാൻ ഒരു വിധത്തിൽ വള്ളത്തിൽ പിടിച്ചു നിന്നു. ഇരുട്ടിൽ കടുവ ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതായത് ഇനി ആദ്യം കിട്ടുന്ന അവസരം മുതലാക്കി അവൾ ചീറിപ്പാഞ്ഞു വന്നേക്കാം. ഇനി നിങ്ങൾ വീണ്ടും ഈ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കണം. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഇവരുടെ വള്ളം ഈ മണലിലേക്ക് ഇടിച്ചു കയറി നിൽപ്പാണ്. വള്ളത്തിനകത്ത് ഏറ്റവും മുന്നിൽ ഒരു കയ്യിൽ തോക്ക്, മറ്റേ കയ്യിൽ ആ റിഫ്ലക്ടർ, ഇതുമൊക്കെയായിട്ട് തഹ്വാർ അലിഖാൻ നിൽപ്പുണ്ട്. പുറയിലുള്ള ആൾക്കാരുടെ കാര്യം വിട്ടേക്കുക. ഇദ്ദേഹം നിൽക്കുന്നത് വള്ളത്തിലാണ്. വള്ളം ഇപ്പോഴും മണലിൽ ഉറച്ചിരിക്കുകയാണ്. ഈ മണൽ കഴിഞ്ഞാൽ കാടാണ്. കാടിനുള്ളിൽ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് കടുവ നിൽപ്പുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഖാൻ്റെ അവസ്ഥ ഇതാണ്, ഒരു കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ഈ റിഫ്ലക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഒരു കയ്യിൽ റിഫ്ലക്ടർ പിടിച്ചിരിക്കുന്നു, മറു കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തോക്കാണ് കയ്യിലുള്ളത്. എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ട് വെടിവെക്കാനായിട്ട് സാധിക്കും? വിരണ്ടു പോയ ഇദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇടത്ത് വശത്ത് ഈ റിഫ്ലക്ടർ പിടിച്ചിട്ട് ഇദ്ദേഹം വലത്ത് കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ഈ റിഫ്ലക്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് പോയിൻ്റ് ചെയ്ത് നിർത്തി. പക്ഷേ ഈ റിഫ്ലക്ടറിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉരുണ്ട ഒരു ഭാഗമാണ്, വളഞ്ഞ ഭാഗമാണ്. അതുകൊണ്ട് തോക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഭാഗ്യം തുണച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അതുവരെയും തോന്നാതിരുന്ന ഒരു ഐഡിയ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായി. അതായത് ഈ തോക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് സ്ലിപ്പാകുന്ന സമയത്ത് ഇത് വലത്തേക്ക് സ്ലിപ്പായിട്ട് ഈ ഹാൻഡിലിനും ഈ റിഫ്ലക്ടറിൻ്റെ ഇടയിലും ഈ തോക്ക് ജാമായിട്ടിരുന്നു. ഇപ്പോൾ ഇത് പെർഫെക്റ്റാണ്. അതായത് ഇടത്ത് കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ റിഫ്ലക്ടർ, ഈ ഹാൻഡിലിൻ്റെ ഇടയ്ക്ക് തോക്കിൻ്റെ ബാരൽ ഇദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും തഹ്വാർ അലിഖാന് ആശ്വാസമായി, മനോധൈര്യമായി. ഇനി കടുവ ചാടി വന്നാൽ മാത്രം മതി. തഹ്വാർ അലിഖാൻ റെഡിയാണ്. തൊട്ട് മുന്നിൽ ഇരുട്ടിൽ എന്തോ ഒരനക്കം. ഇദ്ദേഹം കറക്റ്റായിട്ട് അങ്ങോട്ട് തന്നെ പോയിൻ്റ് ചെയ്ത് തോക്കും റിഫ്ലക്ടറും റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം ശരവേഗത്തിൽ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ കടുവ വഞ്ചിയുടെ നേർക്ക് കുതിച്ചു ചാടി. ഖാൻ ഇതുതന്നെയാണ് നോക്കി നിന്നിരുന്നതും. കാരണം കടുവയെ വേട്ടയാടുന്ന ഏതൊരാളും പ്രതീക്ഷിക്കുന്ന കുതിക്കുന്ന ഒരു പൊസിഷനാണിത്. വായുവിൽ കുതിച്ചു ചാടുന്ന കടുവ തൻ്റെ ഹൃദയഭാഗം വേട്ടക്കാരന് വെടിവെക്കാൻ പാകത്തിൽ അതേ ഉയരത്തിൽ തുറന്നു കാട്ടുന്ന അപൂർവ നിമിഷം. ആ അവസരം മുതലാക്കുന്ന വേട്ടക്കാരൻ മാത്രമേ ജീവനോടെ അവിടെ നിന്ന് പോകുകയുള്ളൂ. മികച്ച വേട്ടക്കാരൻ തന്നെയായിരുന്ന തഹ്വാൽ അലിഖാൻ ആ നിമിഷം പാഴാക്കിയില്ല. അദ്ദേഹത്തിന് തോക്ക് ഗർജിച്ചു. ഒരു കയ്യിൽ തോക്ക്, മറുകയിൽ ലാമ്പ്, അങ്ങനെയുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് ഇവിടെ നടന്നത്. വെടിയുടെ ആ ഒരു ശക്തിയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലാമ്പ് തെറിച്ചുപോയി. ഇദ്ദേഹം വലത്തുവശത്തേക്ക് വീണു. ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടിയിട്ട് ലാമ്പും ബാറ്ററിയുമായിട്ടുള്ള ആ വയറ് വിട്ടുപോവുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം ഭയാനകമായ നിശബ്ദത, ഇരുട്ട്. വെടിശബ്ദം കേട്ട ശേഷം വലിയൊരു ഭാരം വഞ്ചിയുടെ മുന്നിലുള്ള ആ മണൽക്കൂനയിൽ വന്ന് വീണിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ തോണിക്കകത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. വഞ്ചിയുടെ മുൻപിൽ ഇരുട്ടിൽ നിന്നും കടുവയുടെ ഭീകരമായ അലർച്ച അവിടെയെല്ലാം മുഴങ്ങി. തോണിയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഇറങ്ങി ഓടണം എന്ന് തോന്നി. പക്ഷേ ഈ തോണിയിൽ, ഈ വഞ്ചിയിൽ, ഈ നദിയിലിരുന്നു കൊണ്ട് എങ്ങോട്ട് ഓടാനാണ്? മുന്നിലെ ഇരുട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കടുവയുടെ അലർച്ച, പരാക്രമങ്ങൾ. ഖാന് കാര്യം മനസ്സിലായി. കടുവയ്ക്ക് വെടി ഏറ്റിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം വിട്ടുപോയ ആ വയറെടുത്ത് പിടിപ്പിച്ചു. എന്നിട്ട് ലൈറ്റ് ഈ കടുവ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയിൻ്റ് ചെയ്തു. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കടുവ അവിടെ വെടിയേറ്റ് കിടപ്പുണ്ട്. ഈ കടുവയുടെ മുൻകാലുകൾ മരച്ചിരിക്കുകയാണ്. വെടി കറക്റ്റായിട്ട് ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് എവിടെയോ ആണ് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലുകൾ രണ്ടും മരച്ചിരിക്കുന്നു. കടുവയ്ക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ പുറക് ഭാഗം, പുറകിലത്തെ രണ്ട് കാലുകൾ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പുറകിലെ കാല് വെച്ചിട്ട് തള്ളി മുന്നോട്ട് ആഞ്ഞ് നിരങ്ങി വരാനാണ് ആ പെൺ കടുവ ശ്രമിക്കുന്നത്. താൻ മരിക്കുന്നതിന് മുമ്പ് ഒരുത്തിനെയെങ്കിലും വക വരുത്തണം എന്നുള്ള ദേഷ്യത്തിലും പ്രതികാരത്തിലുമാണ് ആ കടുവ അവിടെ കിടന്ന് നിരങ്ങി മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഖാൻ പെട്ടെന്ന് തന്നെ ഈ വഞ്ചിയിൽ നിന്നും ചാടി വെളിയിലേക്ക്, ഈ മണൽക്കൂനയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അടുത്ത് ചെന്നിട്ട് അവസാനത്തെ വെടിയും പൊട്ടിച്ചു. അതോടുകൂടി രംഗം ശാന്തമായി. കടുവയുടെ അലർച്ചയും പരാക്രമണങ്ങളും നിന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. അവർക്ക് ശബ്ദവും തിരിച്ചു കിട്ടി. അവർ സന്തോഷത്തിൽ മതിമറന്ന് ഉറക്കെ അലറി. അങ്ങനെ നീൽകമൽ ഖാലിലെ പെൺ നരഭോജി വധിക്കപ്പെട്ടു. കടുവയെ അവിടെ തന്നെ ആ തീരത്ത് തന്നെ വിട്ടിട്ട് അവർ തിരിച്ച് വള്ളത്തിൽ ഈ ഫോറസ്റ്റ് ഓഫീസർ കിടന്നിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ആ ബോട്ട് കിടന്നിരുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങോട്ട് പോകാനായിട്ട് ഇവർ ശരിക്കും വിഷമിച്ചു. കാരണം ഇവരുടെ കയ്യിൽ തുഴകളുണ്ടായിരുന്നില്ലല്ലോ. ഈ തുഴക്കാരൻ്റെ, വഞ്ചിക്കാരൻ്റെ കയ്യിൽ നിന്നും പരിഭ്രമത്തിൽ ഈ തുഴകൾ വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും പേര് വെള്ളത്തിൽ കൈകൊണ്ട് തുഴഞ്ഞിട്ടാണ് ഒരു വിധത്തിൽ തിരിച്ച് ഈ ബോട്ട് കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഈ വിവരം പറഞ്ഞത്. ബോട്ട് ഉടൻ തന്നെ ഈ ഗ്രാമത്തിൻ്റെ തീരത്തേക്ക് പോവുകയും ബോട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങാതെ തന്നെ ഉറക്കെ കൂവി അവർ രാത്രിയിൽ ഈ നരഭോജി വധിക്കപ്പെട്ട വിവരം ഗ്രാമവാസികളെ അറിയിച്ചു. ഉടൻ തന്നെ എല്ലായിടത്തും പന്തങ്ങളും മറ്റും പ്രകാശിച്ചു. കുടിലുകളിൽ നിന്നും അല്ലാഹു അക്ബർ വിളികൾ ഉറക്കം മുഴങ്ങി. സ്ത്രീകളും കുട്ടികളും തീരത്തേക്ക് ഓടിയെത്തി. ആണുങ്ങൾ വള്ളങ്ങളെടുത്ത് കടുവ കിടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. എന്നാൽ നാട്ടുകാർ കടുവ കിടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ തഹ്വാർ അലിഖാനും സംഘവും അവിടെ വീണ്ടും അവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, നാട്ടുകാർക്ക് വിട്ടുകൊടുത്താൽ ഈ കടുവയുടെ തോലോ ഒന്നും ഇദ്ദേഹത്തിന് കിട്ടില്ല, അവരിത് വെട്ടി നുറുക്കി നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ സംഭവിച്ചു. ആ 15-കാരൻ ചെറുക്കൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു കോടാലിയൊക്കെ ആയിട്ടാണ് വള്ളത്തിൽ അങ്ങോട്ടേക്ക് വന്നത്. വന്ന പാടെ അദ്ദേഹം ഓടിച്ചെന്നിട്ട് ഈ കടുവയുടെ ദേഹത്തേക്ക് ആഞ്ഞുവെട്ടി. ഒരു വിധത്തിലാണ് ആളുകൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചത്. ഒരു വിധത്തിലാണ് ഇവർ പിറ്റേ ദിവസം രാവിലെ ഈ കടുവയുടെ ജഡം ഒരു ചെറിയൊരു വള്ളത്തിലേക്ക് മാറ്റിയത്. അങ്ങനെ വള്ളത്തിലേക്ക് മാറ്റിയ നീൽകമൽ ഖാലിലെ നരഭോജിയുടെ ആ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം വൈകുന്നേരം തഹ്വാർ അലിഖാനെ യാത്ര അയക്കുവാനായിട്ട് ആ തീരത്ത് ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ഒരു ദിവസം മുഴുവൻ പകലും രാത്രിയുമായിട്ട് നടന്ന കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ കഥ ഇത്രയും വിശദമായിട്ട് തന്നെയാണ് തഹ്വാർ അലിഖാൻ തൻ്റെ പുസ്തകത്തിൽ, ജേർണലുകളിൽ എഴുതിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശിയായ തഹ്വാർ അലിഖാൻ്റെ മറ്റു വേട്ടക്കഥകൾ ഇനി എപ്പോഴെങ്കിലും വരുന്ന വീഡിയോകളിൽ നമുക്ക് കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. പണ്ടേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബി എഡിന് ട്രെയിനിങ്ങിന് വരുന്ന ടീച്ചർമാർ ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരും. ഒന്നോ രണ്ടോ മാസം കണ്ടു വരും. ആ സമയത്ത് അവരുടെ കയ്യിൽ ഇതുപോലെ ചാർട്ട്, കൊമ്പ്, കുരിശ്, കൊട ഇതെല്ലാം ഉണ്ടാവും. എനിക്ക് ഇത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കോ?